സമാരാധ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ, ഭാരതീയ ചിന്താധാരയുടെ അടിസ്ഥാന ശിലകളായ വേദങ്ങളും ബ്രാഹ്മണങ്ങളും ഇതിഹാസങ്ങളും പഠിക്കുവാനും ഉപരിപ്ലവമായിട്ടാണെങ്കിലും സംഗ്രഹരൂപത്തിൽ അറിയുവാനും വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ വേദങ്ങളെക്കുറിച്ചും ബ്രാഹ്മണങ്ങളെക്കുറിച്ചും ആരണ്യകങ്ങളെക്കുറിച്ചും ഉപനിഷത്തുക്കളെക്കുറിച്ചും പരമ്പരയായുള്ള പ്രഭാഷണത്തിന് ശേഷം ശിക്ഷ, നിരുക്തം, വ്യാകരണം, ചന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം ഇവയും കഴിഞ്ഞ് ഉപവേദങ്ങളായ അർത്ഥശാസ്ത്രവും ധനുർവേദവും ഗന്ധർവവേദവും ആയുർവേദവും സ്ഥാപത്യവേദവും കഴിഞ്ഞ് പുരാണത്തിന്റെ മഹത്വത്തിലേക്ക് ഇന്ന് നാം കടക്കുകയാണ്. പുരാണങ്ങൾ എന്തിനു വേണ്ടി എഴുതിയിരുന്നു എന്നറിയണ്ടേ? പുരാണങ്ങളുടെ മഹത്വം എന്താണെന്ന് അറിയണ്ടേ? 18 മഹാപുരാണങ്ങളും 18 ഉപപുരാണങ്ങളും എന്തിനു വേണ്ടി എഴുതി എന്നറിയുവാൻ അവയുടെ സംഗ്രഹങ്ങളിലേക്ക് ഒന്നെത്തി നോക്കുവാനുള്ള ഈ പ്രഭാഷണ പരമ്പരയുടെ ഭാഗത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പുരാണങ്ങൾക്ക് ഭാരതീയ ചിന്താധാരയിൽ അതീവ പ്രാധാന്യമാണുള്ളത്. വേദങ്ങളും ഉപനിഷത്തുക്കളും വേദാംഗങ്ങളും ഉപവേദങ്ങളുമെല്ലാം നിത്യജീവിതത്തിൽ പലരും ഓർക്കണമെന്നോ പഠിക്കണമെന്നോ നിർബന്ധമുള്ളതല്ല. പക്ഷേ ഭാരതീയ ചിന്താധാരയുടെ ധാർമ്മിക വശങ്ങൾ അറിയുന്നതിന് താത്വികമായ നിലവാരത്തിൽ ധർമ്മശാസ്ത്രങ്ങൾ പഠിച്ചതുകൊണ്ടായില്ല അവയെ കഥാരൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നൊരു പാരമ്പര്യം സഹസ്രാബ്ദങ്ങളായി ഭാരതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ചിന്താധാര വേദത്തിന്റെയും പുരാണങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും ചിന്താധാരകൾ അതിൽ പ്രധാന ഘടകമായ പുരാണ കഥകളിലൂടെ നമ്മളിലേക്കെത്തി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി ഒരു 10,000 വർഷം സജീവമായി നിലനിന്ന് 3 സഹസ്രാബ്ദത്തിലേക്ക് കടക്കുന്ന ലോകത്തിലും ഈ ചിന്താധാര നമ്മുടെ മസ്തിഷ്കത്തിൽ ഓർമ്മയുടെ രൂപത്തിൽ നിലനിൽക്കാൻ കാരണം നിത്യജീവിതത്തിലെ അനുഭവങ്ങൾക്ക് തുല്യമായ കഥകൾ നമ്മളുടെ മനസ്സിലേക്ക് ചെറുപ്പം മുതൽക്ക് എത്തിച്ചു തന്ന പൂർവപിതാമഹന്മാരുടെ പന്ഥാവതായിരുന്നു. ഒരു പക്ഷേ ആധുനിക ലോകവും അത് തന്നെ അംഗീകരിക്കുന്നു എന്ന് വ്യക്തമാക്കുവാൻ വളരെ പ്രയാസമില്ല. അമേരിക്കയിലെ CIA സിലബസില് പഞ്ചതന്ത്രം കഥകളുടെ മെത്തഡോളജി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടത്രേ. അനവധി ചിന്താധാരകൾ അടങ്ങുന്ന ഒരു കർമ്മപ്രക്രിയയിൽ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും മറന്നുപോകാതിരിക്കാൻ കഥാരൂപത്തിൽ വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക്, അധ്യാപകരിൽ നിന്ന് വിദ്യാർത്ഥികളിലേക്ക് പകർന്നുകൊണ്ടേയിരുന്ന ആ കർമ്മപദ്ധതി ഭാരതത്തിൽ കുട്ടികൾക്കായി പഞ്ചതന്ത്ര രൂപത്തിലും മറ്റുള്ളവർക്കായി പുരാണകഥാരൂപത്തിലും പ്രചരിച്ചിരുന്നു. അതുകൊണ്ടാണ് പുരാണത്തിനൊരു ലക്ഷ്യമുണ്ടെന്ന് പുരാണഗ്രന്ഥങ്ങളുടെ രചയിതാവായ ശ്രീശുഗ ബ്രഹ്മർഷി മഹാഭാഗവതം എന്ന മഹാപുരാണത്തിൽ വിവരിക്കുന്നത്. കഥായിമാസ്തേ കഥിതാമഹീയസാം വിതായ ലോകേഷു യശപരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം. അനവധി കഥകൾ ഞാൻ പുരാണങ്ങളിലൂടെ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു. ഇത് ജീവിച്ചിരിക്കുന്ന രാജാക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും എല്ലാം കഥകളും ജീവിതാംശങ്ങളും ചേർന്നതാണ് എന്ന് അങ്ങക്ക് മനസ്സിലായല്ലോ. ജനമേജയ പരീക്ഷിത് മഹാരാജാക്കന്മാരെ, നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഈ പുരാണ കഥകൾക്ക് വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ, ഹേ വിഭോ, ഹേ രാജാക്കന്മാരെ, വിജ്ഞാനവും സയന്റിഫിക് കൺസെപ്റ്റ് ആൻഡ് വൈരാഗ്യം ഡിറ്റാച്ച്മെന്റ് ഉണ്ടാക്കുക എന്ന രണ്ട് ലക്ഷ്യമാണ് ഉള്ളത്. വചോ വിഭൂതിർ നതു പാരമാർത്ഥ്യം, പുരാണ കഥകളിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളെല്ലാം പരമാർത്ഥ വിവരണമാണ് എന്ന് ധരിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരർത്ഥത്തിൽ ചരിത്രവും വംശകഥനവും ജിയോഗ്രഫിയും ഭൂമിശാസ്ത്രവും അതുപോലെ തന്നെ മന്വന്തരങ്ങളുടെ കാലഘട്ടങ്ങളും എല്ലാം വിവരിക്കുന്ന, അവതാരങ്ങളെക്കുറിച്ചും ഈശ്വര സങ്കല്പങ്ങളെക്കുറിച്ചും വിവരിക്കുന്ന, സാഹിത്യത്തെക്കുറിച്ചും വേദാംഗത്തെക്കുറിച്ചും വേദചര്യകളെക്കുറിച്ചും വിവരിക്കുന്ന, ആചാരങ്ങളെക്കുറിച്ചും വ്രതങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്ന പുരാണങ്ങളിൽ ചരിത്രവും സംഭവങ്ങളും ആത്മീയതയും ശാസ്ത്രവും തത്വശാസ്ത്രങ്ങളും എല്ലാം തന്നെ ഇടകലർന്ന് അത്യുജ്വലമായ ഔഷധം പഞ്ചസാരയുടെ കോട്ടിംഗ് കൊടുത്തുകൊണ്ട് വ്യക്തികളിലേക്ക് അഥവാ രോഗികളിലേക്ക് കൊടുക്കുന്നത് പോലെ ജ്ഞാനത്തിന്റെ കുറവുകൊണ്ട് രോഗം വന്ന ജനങ്ങൾക്ക് ജ്ഞാനം അതേപോലെ കൊടുക്കുന്നതിനു പകരം കഥയുടെ കോട്ടിംഗ് ചേർത്തുകൊണ്ട് കൊടുക്കുകയാണ് പുരാണം എന്ന് പറയുന്നത്. പുരാണം ഒരു സ്ഥലത്തിലും ഒരു തർക്ക കാര്യത്തിലും കോട്ട് ചെയ്യരുത് എന്ന് പ്രത്യേകം തർക്കശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. കാരണം പുരാണം ഇത്യേവന സാധു സർവം, പുരാണ കഥകള് റഫറൻസ് ആയി കൂട്ടി ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ചും ചരിത്ര സംഭവങ്ങൾക്കും വസ്തുതകൾക്കും ധർമ്മശാസ്ത്രത്തിനും, മറിച്ച് ആത്മീയ കാര്യങ്ങൾക്ക് പുരാണം കൂട്ടി ചെയ്യാവുന്നതാണ്. 18 മഹാപുരാണങ്ങളാണുള്ളത്. ഏതാണ്ട് എല്ലാ പുരാണങ്ങളും തന്നെ ഇന്നത്തെ ഹരിയാനയിലെ നീംസാർ എന്ന ജില്ലയിൽ, നീംസാർ എന്ന ജില്ലയുടെ പഴയ പേര് നൈമിഷാരണ്യമാണ്. ആ നൈമിഷാരണ്യത്തിൽ സൂതമഹർഷിമാരും സൂതാദി മഹർഷിമാരും ശൗനകാദി മഹർഷിമാരും ആ പ്രദേശത്തേക്ക് വരുന്ന മറ്റു മഹർഷിമാര് വിസിറ്റിംഗ് പ്രൊഫസേഴ്സിനെ പോലെ അവിടെ വരുമ്പോൾ അവരോട് അനവധി അനവധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് വിസിറ്റിംഗ് പ്രൊഫസേഴ്സായ മഹർഷിമാര് തരുന്ന ഉത്തരങ്ങളാണ് പുരാണ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരേ കഥകൾ പല പുരാണങ്ങളിലും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും. ഒരു കാരണവശാലും ബൈബിള് പോലെയോ ഖുറാൻ പോലെയോ തുടർച്ചയായ ഒരു കഥയല്ല പുരാണങ്ങളിലേത് ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിന് കാരണം നീമസാറിലെ അഥവാ നൈമിഷാരണ്യത്തിലെ ഋഷിവര്യന്മാര് പല പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായിട്ട് ഋഷിവര്യന്മാര് പറയുന്ന വിവരണങ്ങളാണ് കഥാരൂപത്തിലും വസ്തുതാരൂപത്തിലും ചരിത്ര രൂപത്തിലും സംഭവങ്ങളുടെ രൂപത്തിലും ഉപദേശ രൂപത്തിലും പറയുന്ന ആ വിവരണങ്ങളാണ് പുരാണ കഥകളായിട്ട് വരുന്നത്. മറ്റൊരു പ്രത്യേകത പുരാണത്തെക്കുറിച്ച് ശ്രദ്ധിക്കാനുള്ളത്, പല പേരുകളിലും പുരാണങ്ങൾ അറിയപ്പെടുന്നത് ആ പേരിന് ഫോക്കസ് ചെയ്യാൻ പല കാരണങ്ങളും ഉണ്ടാകും. വിഷ്ണു പുരാണത്തിൽ വിഷ്ണുവിന്റെ കഥ മാത്രമല്ല പറയുന്നത്, വിഷ്ണു ഗരുഡനോ മറ്റേതെങ്കിലും മഹർഷിമാർക്കോ വിവരിച്ചു കൊടുക്കുന്ന രൂപത്തിൽ പറയുന്നതായതുകൊണ്ടാണ് വിഷ്ണു പുരാണം. വാമന പുരാണത്തിന് മറ്റൊരു കാരണമുണ്ടാകും. പത്മപുരാണത്തിന് പത്മത്തിൽ ഇരുന്നു കൊണ്ട് ബ്രഹ്മാവ് വിവരിക്കുന്ന പുരാണമായതുകൊണ്ടായിരിക്കാം പത്മപുരാണം എന്ന് പറയുന്നത്. ഏതായാലും ഓരോ പുരാണങ്ങൾക്കും അപ്രകാരം പേരു വരുവാൻ കാരണം വാമന പുരാണം വാമനെ കുറിച്ചുള്ള പുരാണമല്ല, ഗരുഡ പുരാണം ഗരുഡനെ കുറിച്ചുള്ള പുരാണമല്ല, അതുപോലെ തന്നെ ബ്രഹ്മവൈവർത്ത പുരാണം ബ്രഹ്മാവിനെ കുറിച്ചുള്ള പുരാണമല്ല, മറിച്ച് ബ്രഹ്മാവ് പറയുന്നതോ ബ്രഹ്മാവിനാൽ പറയപ്പെടുന്നതോ അപ്രകാരം ബ്രഹ്മാവുമായി ഏതെങ്കിലും ബന്ധം വരുന്ന ഒരു പാരാമീറ്റർ അതിനകത്തുണ്ട് എന്ന് മാത്രമേ അതിൽ വിശ്വസിക്കുവാൻ പാടുകയുള്ളൂ. ഒന്നാമത്തെ മഹത്തായ പുരാണം വിഷ്ണു പുരാണമാണ്. 126 അധ്യായങ്ങളുള്ള ഈ പുരാണത്തെ 6 അംശങ്ങളായി വിവരിച്ചിട്ടുണ്ട്. സൂതമഹർഷിയും ശൗനകാദി മഹർഷിമാരും ജഗത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചും ജഗത് സൃഷ്ടിക്ക് മുൻപുള്ള പ്രപഞ്ചത്തിന്റെ അവസ്ഥയെക്കുറിച്ചും ജഗത്തിന്റെ മഹത്വത്തെക്കുറിച്ചും ദേവന്മാരുടെയും ഋഷിവര്യന്മാരുടെയും ഉത്ഭവത്തെക്കുറിച്ചും ധ്രുവന്റെ ചരിത്രത്തെക്കുറിച്ചും ധ്രുവന്റെ തപസ് തുടങ്ങിയ കാര്യത്തെക്കുറിച്ചും പൃഥു എന്ന രാജാവ് രാജ്യം ഭരിച്ചപ്പോൾ ഉണ്ടായ അനവധി സംഭവങ്ങളെക്കുറിച്ചും ഒന്നാമത്തെ അംശത്തിൽ വിവരിക്കുന്നു. രണ്ടാമത്തെ അംശത്തിൽ പ്രിയവ്രതൻ എന്ന രാജാവിന്റെ വംശത്തിൽ ജനിച്ച ഭരതന്റെ ചരിത്രവും ആ ഭരതൻ ഭരിച്ചിരുന്ന കാലത്ത് 7 ദ്വീപികൾ അഥവാ 7 കോണ്ടിനെന്റ്സ് എന്ന് പറയുന്ന ഇന്നത്തെ ജിയോഗ്രഫിക്കൽ അപ്രോച്ച് പോലെ ഉണ്ടായിരുന്ന വേളയിൽ ജംബുദ്വീപ്, പ്ലക്ഷദ്വീപ്, ശാഖദ്വീപ്, ശാൽമലി ദ്വീപ്, കുശദ്വീപ്, ക്രൌഞ്ചദ്വീപ്, പുഷ്കരാക്ഷദ്വീപ്, ഇതിനോട് തുല്യമായിട്ടുള്ളത് ഏഷ്യാ ഭൂഖണ്ഡം, സൗത്ത് അമേരിക്ക, ആഫ്രിക്കൻ കോണ്ടിനെന്റ്, ആർട്ടിക് കോണ്ടിനെന്റ്, അന്റാർട്ടിക് കോണ്ടിനെന്റ് തുടങ്ങിയ 7 കോണ്ടിനെന്റുകളുടെ രൂപാകാരത്തിലുള്ള പേരോടുകൂടി തന്നിരിക്കുന്ന സപ്തദ്വീപുകളുടെ വിവരണം, ഭാരതഭൂമിയുടെ വിവരണം, അതുപോലെ തന്നെ അതല വിതല സുതല രസാതല തലാതല പാതാളാദി 7 ഭൂമിക്ക് താഴെയുള്ള ലോകങ്ങളുടെ വിവരണവും രണ്ടാമത്തേതായ അംശത്തിൽ തരുന്നുണ്ട്. കൂടാതെ ഭൂമിക്ക് മുകളിലുള്ള ഭൂലോകം, ഭുവർലോകം, സ്വർലോകം, സൂര്യചക്രസ്ഥാനം, ഉദയാസ്തമനത്തിന്റെ പ്രക്രിയകള്, നക്ഷത്രാദി രാശികളുടെ വ്യവസ്ഥകള്, ജ്യോതിചക്രത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ, ഇത്രയും രണ്ടാമത്തെ അംശത്തിൽ തരുന്നു. 14 മനുക്കളുടെ വിവരണമാണ് മൂന്നാമത്തെ അംശത്തിൽ വരുന്നത്. സ്വയംഭുവ, സ്വാരോചിഷ, ഉത്തമ, താമസ, രൈവത, ചാക്ഷുഷ, വൈവസ്വത, സാവർണി, ദക്ഷസാവർണി, ബ്രഹ്മസാവർണി, ധർമ്മസാവർണി, രുദ്രസാവർണി, രൗച്യദേവസാവർണി, ഇന്ദ്രസാവർണി എന്നീ 14 അനുക്കളുടെ വിവരണം, 18 പുരാണങ്ങളുടെയും 18 ഉപപുരാണങ്ങളുടെയും വേദാദി മറ്റ് ഭാരതീയ ഗ്രന്ഥങ്ങളുടെയും വിവരണം മൂന്നാമത്തെ അംശത്തിൽ നൽകിയതിനു ശേഷം ഇക്ഷ്വാകു വംശത്തിലെ രാജാക്കന്മാരുടെ ചരിത്രവും സോമവംശത്തിന്റെ ചരിത്രവും ജമദഗ്നി, വിശ്വാമിത്രൻ, കശ്യപൻ, യദുവൃഷ്ണി തുടങ്ങിയ അനവധി ഋഷിവര്യന്മാരുടെ ചരിത്രവും നൽകിയതിനു ശേഷം അഞ്ചാമത്തെ അംശത്തിൽ വാസുദേവനും വസുദേവരും ദേവകിയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചും ശ്രീകൃഷ്ണന്റെ സമഗ്രവും സമ്പൂർണവുമായ കഥയെക്കുറിച്ചും വിവരിച്ചതിനു ശേഷം മധുരാപുരിയുടെ വർണ്ണനം, രുക്മിണിയുടെ സ്വയംവരം, അപ്രകാരമുള്ള കഥകളും വിവരിച്ച് കൽപ്പാന്തത്തിൽ വരുന്ന മഹാപ്രളയത്തെക്കുറിച്ച് വിവരിക്കുന്നതോടുകൂടി മഹാവിഷ്ണു പുരാണം കഥ അവസാനിക്കുന്നു. രണ്ടാമത്തെ പുരാണം നാരദീയ പുരാണം, നാരദ മഹർഷി സനൽകുമാറിനോട് വിവരിക്കുന്നതാണ്. 125 അധ്യായങ്ങളുള്ള പൂർവഭാഗവും 82 അധ്യായങ്ങളുള്ള ഉത്തരാർദ്ധ ഭാഗവും ചേർന്ന നാരദീയ പുരാണം, നാരദ മഹർഷിയുടെ സ്തുതി, വിഷ്ണുസ്തുതിയും ഗംഗയുടെ ഉത്ഭവകഥ, വിഷ്ണുഭക്തിയുടെയും വിഷ്ണുപൂജയുടെയും പ്രാധാന്യം, വേദാംഗങ്ങളുടെ സമഗ്രമായ വിവരണം, അതുപോലെ തന്നെ ഉപവേദങ്ങളുടെ വിവരണം, കൂടാതെ ശ്രീകൃഷ്ണന്റെ ജന്മകഥയും ശ്രീകൃഷ്ണ സഹസ്രനാമം എന്ന പ്രത്യേക മന്ത്രവിധികളും മഹേശ്വര സ്തോത്രങ്ങളും പൂർവാർദ്ധത്തിൽ വിവരിച്ചതിനു ശേഷം ഉത്തരാർദ്ധത്തിൽ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി തുടങ്ങിയ 15 തിഥികളിൽ അനുഷ്ഠിക്കേണ്ട വ്രതങ്ങളെക്കുറിച്ച് പ്രത്യേകം പറയുന്നു. കൂടാതെ ഏകാദശി ദിവസത്തിൽ ഗംഗാസ്നാനവും ഗയാസ്നാനവും കാശീപുര ദർശനവും കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനവും ഒറീസയിലെ ജഗന്നാഥ ക്ഷേത്രവും മകരസംക്രാന്തി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും നടത്തുന്നതിന്റെ മഹാപുണ്യങ്ങളെക്കുറിച്ചും വിവരിക്കുന്നു. കൂടാതെ ബദരിയിലെ ക്ഷേത്രത്തെക്കുറിച്ചും പുഷ്കരക്ഷേത്രത്തെക്കുറിച്ചും നർമ്മദാ നദിയുടെയും മധുരാപുരിയുടെയും ദർശനത്തെക്കുറിച്ചും ഗോകർണം, ത്രയംബകേശ്വരം, ഹരിദ്വാരം തുടങ്ങിയ ഭാരതത്തിലെ അനവധി തീർത്ഥസ്ഥാനങ്ങളെക്കുറിച്ചും പുണ്യക്ഷേത്രങ്ങളെക്കുറിച്ചും അവിടെ ദർശനം നടത്തുന്നതിന്റെ മഹത്വത്തെക്കുറിച്ചും വിവരിക്കുന്നതോടുകൂടി നാരദീയ പുരാണത്തിന്റെ 82 അധ്യായങ്ങളുള്ള ഉത്തരഭാഗവും അവസാനിക്കുന്നു. മൂന്നാമത്തെ പുരാണം ഭവിഷ്യ പുരാണമാണ്. മനുവിന്റെ അനേകം പ്രശ്നങ്ങൾക്ക് സൂര്യഭഗവാനാണ് ഉത്തരം നൽകുന്നത്. 14,500 ശ്ലോകങ്ങളുള്ള ഭവിഷ്യ പുരാണത്തെ ബ്രഹ്മപർവം, മധ്യമപർവതം, പ്രതിസർഗപർവം, ഉത്തരപർവം എന്നിങ്ങനെ നാലായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. 215 അധ്യായങ്ങളുള്ള ബ്രഹ്മപർവത്തിൽ മനുഷ്യരുടെ ലക്ഷണം, സ്ത്രീകളുടെ ധർമ്മം, ശ്രേഷ്ഠമായ സ്ത്രീയുടെ ധർമ്മവും പുരുഷന്മാരുടെ ധർമ്മവും ആചാര വിചാരങ്ങളും വിവരിച്ചതിനു ശേഷം 4 വർണ്ണങ്ങളിലുള്ള ജനതതിയുടെ കർമ്മധർമ്മങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും വിവരിച്ച് സൂര്യന്റെ മഹത്വവും വിവരിക്കുന്നുണ്ട്. അടുത്തതായി സ്വർഗലോകത്തെക്കുറിച്ചും ഭൂലോകത്തെക്കുറിച്ചും പാതാളത്തെക്കുറിച്ചും വിവരിച്ച് യജ്ഞകർമ്മങ്ങൾ നടത്തുന്നതുകൊണ്ടുള്ള മഹത്വത്തെക്കുറിച്ചും വേദേതിഹാസങ്ങൾ പഠിക്കുന്നതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും ആത്മീയ മഹത്വത്തെക്കുറിച്ചും വിവരിക്കുന്നു. കൂടാതെ ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഭാരതത്തിലെമ്പാടും ജീവിച്ചിരുന്ന അനവധി വംശജരുടെ ജീവിതകഥയും ജീവിത രീതിയും വിവരിച്ചതിനു ശേഷം ന്യൂഹ വംശജരുടെ ജീവിത രീതി, മ്ലേച്ഛ വംശജരുടെ പ്രത്യേകത, ബുദ്ധധർമ്മ സ്ഥാപനം, ബുദ്ധന്റെ പ്രത്യേകത, ദക്ഷിണ ഭാരതത്തിലേക്ക് ബുദ്ധധർമ്മം പ്രചരിച്ച കഥ, ബുദ്ധമത പ്രചരണം സിദ്ധിച്ച ലോകത്തിലെ മറ്റു രാഷ്ട്രങ്ങളുടെ വിവരണം, കലിംഗം, ആജ്മീർ, ദ്വാരക തുടങ്ങിയ പ്രസിദ്ധ നഗരങ്ങളുടെ വിവരണം, വിക്രമാദിത്യന്റെയും വേതാളത്തിന്റെയും കഥകൾ, കൂടാതെ ഉത്തരഭാരതത്തിൽ പ്രസിദ്ധരായ ധീരരായി യുദ്ധം ചെയ്ത അനവധി സ്ത്രീകളുടെ കഥ, ഭോജരാജന്റെയും ജയചന്ദ്രന്റെയും പൃഥ്വിരാജന്റെയും രാജ്യപരിപാലന രീതികൾ വിവരിച്ചതിനു ശേഷം ദെഹലി എന്ന പേരോടുകൂടി ഡൽഹിയിൽ മുഗളന്മാർ ആക്രമിച്ച് ഭരണം തുടങ്ങിയതിന്റെ പ്രത്യേകതയും വിവരിച്ച് മാധ്വാചാര്യരെക്കുറിച്ചും കബീറിനെക്കുറിച്ചും ബീബായിയെക്കുറിച്ചും ഗുരുനാനാക്കിനെക്കുറിച്ചും നിത്യാനന്ദനെക്കുറിച്ചും വിവരിച്ചതിനു ശേഷം അക്ബറിന്റെ ഡൽഹി ഭരണ വൃത്താന്തം മുഴുവനും വിവരിച്ച് ശിവാജിയെക്കുറിച്ച് വിവരിച്ച് മുകില വംശവിവരണം അഥവാ മുഗള വംശവിവരണത്തോടുകൂടി ആ വിവരണം അവസാനിപ്പിച്ച് ഗുരുണ്ടന്മാർ അഥവാ ഇംഗ്ലീഷുകാരുടെ ഭരണത്തെക്കുറിച്ച് വിവരിച്ച് ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചും ഭവിഷ്യപുരാണത്തിൽ വിവരിക്കുന്നു. രസകരമായ വിവരണം, രവിവാരേച്ച സൺഡേച്ച ഫാൽഗുനേച്ചൈവ ഫെബ്രുവരി ഷഷ്ടിശ്ച സിക്സ്റ്റീച്ചൈവ ഏതത് ഉദാഹരണമീദൃശം. രവിവാരത്തിന് സൺഡേ എന്നും ഫാൽഗുന മാസത്തിന് ഫെബ്രുവരി എന്നും അറുപതിന് സിക്സ്റ്റി എന്നും ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവരുടെ ഭരണകാലത്ത് ലോർഡ്സ് സമ്പ്രദായം, ലോർഡ് മെക്കോളെ, ലോർഡ് കഴ്സൺ എന്ന് പറയുന്ന ലോർഡുമാരുടെ ഭരണത്തെക്കുറിച്ച് വിവരിച്ചതിനു ശേഷം അവസാനം പാർലമെന്ററി സിസ്റ്റം ഭാരതത്തിൽ എപ്രകാരമാണ് വന്നത് എന്നുള്ളതും വിവരിക്കുന്നു. ഉത്തരപർവത്തിലാകട്ടെ ശ്രീകൃഷ്ണന്റെയും യുധിഷ്ഠിരന്റെയും സംവാദം, അതിലൂടെ തന്നെ അനേകം വ്രതാനുഷ്ഠാനങ്ങൾ നടത്തുന്നതിന്റെ പ്രത്യേകത, പുണ്യദിനങ്ങൾ ആചരിക്കുന്നതിന്റെയും പുണ്യതിഥികൾ, നക്ഷത്രങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്രതങ്ങളും മറ്റു കർമ്മങ്ങളും നടത്തുന്നതിന്റെയും പ്രത്യേകതയും വിവരിക്കുന്നതോടുകൂടി അത്യുജ്വലവും ഗഹനവുമായ ഭവിഷ്യപുരാണം അവസാനിക്കുന്നു. ഗരുഡപുരാണം രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് വിവരിക്കുന്നത്. 135 അധ്യായങ്ങളുള്ള പൂർവാർദ്ധവും 35 അധ്യായങ്ങളുള്ള ഉത്തരാർദ്ധവുമാണ് ഇതിനകത്തുള്ളത്. ത്രിമൂർത്തികളുടെ ഉത്ഭവം, സൂര്യദേവന്റെയും വിഷ്ണുവിന്റെയും കൃഷ്ണന്മാരുടെയും ബലരാമൻ ശ്രീരാമൻ തുടങ്ങിയ എല്ലാവരുടെയും വിവരണങ്ങളും അവരുടെ പൂജാവിധികളും അർച്ചനകളും ധ്യാനമന്ത്രങ്ങളും വിവരിച്ചതിനു ശേഷം മനുഷ്യരുടെ സദാചാര ലക്ഷണം, മനുഷ്യരുടെ തന്നെ പ്രത്യേകതകള്, സ്ത്രീയുടെ മഹത്വം, പുരുഷന്റെ മഹത്വം ഇവയെല്ലാം വിവരിച്ച് അനവധി വംശങ്ങളുടെ ചരിത്രം വിവരിച്ചതിനു ശേഷം രാജാക്കന്മാരുടെയും രാജഭൃത്യന്മാരുടെയും മന്ത്രിമാരുടെയും രാജ സിംഹാസനത്തിൽ പരിചാരകരായി വരുന്ന സകലരുടെയും പ്രത്യേകതകളും ലക്ഷണങ്ങളും ധാർമ്മികതയും ധർമ്മവും ആചാരങ്ങളും വിവരിക്കുന്നതോടുകൂടി പൂർവാർദ്ധം അവസാനിക്കുന്നു. അവസാന ഭാഗത്തിൽ വിഷ്ണുവിന്റെ അവതാരങ്ങളെക്കുറിച്ച് വീണ്ടും ഒരു വിവരണവും കൂടി കാണാം. ഗരുഡപുരാണത്തിൽ ഉത്തരാർദ്ധത്തിൽ മറ്റ് വിഷയങ്ങളിൽ നിന്ന് തികച്ചും ഭിന്നമായ ഒരു വിഷയമാണ് വിവരിക്കുന്നത്. കൽപ്പശാസ്ത്രത്തിൽ നേരത്തെ വിവരിച്ചിരുന്നു ശ്രൗതസൂത്രവും അതുപോലെ തന്നെ ഗൃഹ്യസൂത്രവും ധർമ്മസൂത്രവും ഉണ്ടെന്ന്. അവിടെ പിതൃമേധ സൂത്രം എന്ന ഒരു ഭാഗവും കൂടിയുണ്ട്. പിതൃകർമ്മങ്ങൾ, അന്ത്യേഷ്ടി നടത്തേണ്ടത്, മരണ സമയത്ത് ആചരിക്കേണ്ട ആചാരങ്ങൾ, മരണത്തിനു ശേഷം നടത്തേണ്ട ആചാരങ്ങൾ, ദഹനക്രിയ നടത്തുമ്പോൾ നടത്തേണ്ട ആചാരങ്ങൾ മുഴുവനും വിവരിക്കുന്ന ഒരു ഭാഗം കൽപ്പശാസ്ത്രത്തിൽ പിതൃമേധ സൂത്രം എന്ന വിവരണത്തിൽ വരുന്നുണ്ട്. അതിന്റെ തുടർച്ചയെന്നോണം മരണശേഷം ജീവൻ എന്തെല്ലാം സംഭവിക്കുന്നു എന്ന് ഗരുഡൻ മഹാവിഷ്ണുവിനോട് ചോദിച്ച ചോദ്യത്തിനുത്തരമായിട്ട് അനവധി കഥകളിലൂടെയുള്ള വിവരണം, ജീവാത്മാവിന്റെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള പ്രയാണമാണ് വിവരിക്കുന്നത്. അവിടെ പിണ്ഡകർമ്മത്തിന്റെയും ശ്രാദ്ധകർമ്മത്തിന്റെയും അസ്ഥിസഞ്ചയനത്തിന്റെയും എല്ലാം വിവരണങ്ങൾ സുദീർഘമായി നൽകുന്നുണ്ട്. പുണ്യകർമ്മത്തിന്റെയും പാപകർമ്മത്തിന്റെയും പരിണത ഫലവും അതിൽ നിന്ന് പുനർജന്മം ഉണ്ടാകുന്നതിനെക്കുറിച്ചും പ്രേതത്തിന്റെ പ്രത്യേക ചലനത്തെക്കുറിച്ചും അസ്തിത്വത്തെക്കുറിച്ചും പുത്രപൗത്രാദികളും ബന്ധുക്കളും കൊടുക്കുന്ന ആ പിണ്ഡകർമ്മങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ചും ഗരുഡപുരാണത്തിന്റെ രണ്ടാം ഭാഗത്തിൽ വിവരിക്കുന്നു. അടുത്തത് അഗ്നിപുരാണമാണ്. 383 അധ്യായങ്ങളിലായി അനവധി വിഷയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന അഗ്നിപുരാണത്തിലെ തുടക്കം രാമായണ കഥ ഏതാണ്ട് പൂർണമായിട്ടും വരുന്നു എന്നുള്ളതാണ്. ബാലകാണ്ഡവും അയോധ്യാകാന്ഡവും ആരണ്യ കിഷ്കിന്ധാകാന്ഡവും സുന്ദരകാന്ഡവും യുദ്ധകാന്ഡവും ഉത്തരകാന്ഡവും കഴിഞ്ഞ് മഹാഭാരതത്തിലെ കുരുപാണ്ഡവന്മാരുടെ ജനനം മുതൽക്ക് ഓരോ കഥകളും സ്വർഗാരോഹണം വരെയുള്ള കഥകൾ വിവരിച്ചതിനു ശേഷം ക്ഷേത്രങ്ങളുടെ മഹത്വം, ദേവപ്രതിഷ്ഠ, ദേവസ്ഥാനങ്ങൾക്കാവശ്യമായുള്ള ആചാര വിചാരങ്ങൾ, ശിവലിംഗ പ്രതിഷ്ഠ തുടങ്ങിയവയും ആചാരാടിസ്ഥാനത്തിൽ കുളം, കിണർ, തടാകം എന്നിവയുടെ നിർമ്മാണത്തിലൂടെ നടത്തേണ്ട പുണ്യകർമ്മങ്ങളെക്കുറിച്ചും ദേവപൂജാവിധികളെക്കുറിച്ചും വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ആചാര വിചാരങ്ങൾ നടത്തേണ്ടതിനെക്കുറിച്ചും വിവരിക്കുന്നു. കൂടാതെ തന്നെ ഒരു രാജാവ് രാജ്യം ഭരിക്കുമ്പോൾ എപ്രകാരമാണ് യുദ്ധ സാന്നിധ്യം ഉണ്ട് എന്നറിയുന്നത് എന്നും ശത്രുക്കളെ അറിയേണ്ടത്, മിത്രങ്ങളെ അറിയേണ്ടത് എന്നുള്ള വിവരണവും അവിടെ നൽകുന്നുണ്ട്. രാജാവിന്റെ ധർമ്മം, ശുഭാശുഭ ശകുനങ്ങൾ, ധനുർവേദ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള വിവരണം, ധനുർവിദ്യയെക്കുറിച്ചുള്ള വിവരണം, വേദങ്ങളെയും വേദാംഗങ്ങളെയും കുറിച്ചുള്ള വിവരണം, ആയുർവേദത്തിന്റെ മഹാത്മ്യം, ആയുർവേദത്തിലെ കഷായവിധിയുടെ മഹാത്മ്യം, വൃക്ഷായുർവേദത്തെ കുറിച്ചുള്ള വിവരണം, ഗജ അശ്വ ഗോ ചികിത്സയുടെ ക്രമരീതികൾ, വിഷചികിത്സയെ കുറിച്ചുള്ള പ്രത്യേകത, വിഷമുള്ള പാമ്പുകളുടെ ലക്ഷണം, ഇവയെല്ലാം വിവരിച്ചതിനു ശേഷം വേദാംഗങ്ങളുടെ വിവരണം സുദീർഘമായി ഇവിടെ തരുന്നുണ്ട്. അപ്രകാരം സമഗ്രമായ ജ്ഞാനം നൽകുന്ന ഒരു പ്രത്യേക പുരാണമാണ് അഗ്നിപുരാണം. അടുത്തത് 18,000 ശ്ലോകങ്ങളെ 335 അധ്യായങ്ങളിലായി 12 സ്കന്ധങ്ങളിലൂടെ വിവരിക്കുന്ന ഭാഗവത പുരാണമാണ്. അതിൽ പരീക്ഷിത് രാജാവിന്റെ ജനനം മുതൽക്ക് രാജ്യപരിപാലന കാര്യങ്ങളും വിവരിച്ചതിനു ശേഷം ശമീക മഹർഷിയുടെ കഴുത്തിൽ ചത്തപാമ്പിനെ ഇട്ടതിൽ നിന്ന് കോപിഷ്ടനായ മുനിപുത്രന്റെ ശാപം ഏറ്റുവാങ്ങിയ പരീക്ഷിത് മഹാരാജാവ് ഗംഗാതീരത്ത് ചെന്ന് മഹാഭാഗവതം കഥ കേൾക്കുന്ന വിവരണമാണ് ഭാഗവതത്തിൽ നൽകിയിരിക്കുന്നത്. മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളെക്കുറിച്ചുള്ള വിവരണം, ശ്രീകൃഷ്ണന്റെ ജനനം, ബാലലീലകൾ മുഴുവനും വർണ്ണിച്ചതിനു ശേഷം ഹിരണ്യകശിപ്പുവിന്റെ ജനനവും ഹിരണ്യാക്ഷന്റെ കഥയും പറഞ്ഞ് ആ പ്രാർത്ഥനകൾ കേട്ടതിനു ശേഷം വരാഹാവതാരം തുടങ്ങിയവയെക്കുറിച്ചും കർദമനെക്കുറിച്ചും കപില മഹർഷിയെക്കുറിച്ചും വിവരിച്ച് ശ്രീകൃഷ്ണന്റെ അവതാരങ്ങൾക്ക് മുമ്പ് നടന്ന പല അവതാരങ്ങളെയും കുറിച്ചുള്ള വിവരണങ്ങളും, ആ അവതാരങ്ങളിൽ ഓരോ മഹർഷിമാരും അവതാരത്തെ എപ്രകാരമാണ് വിവരിക്കുന്നത് എന്നതും ഈ 2-3 സ്കന്ധങ്ങളിൽ നൽകിയിരിക്കുന്നു. പിന്നീട് ശിവ ദക്ഷ വൈരാഗ്യവും ശിവാഭ്യർത്ഥനയനുസരിച്ച് സതിയുടെ ദക്ഷയാഗ ആഗമനവും സതിയെ അപമാനിച്ചത് സഹിക്കാതെ ശിവന്റെ കോപാഗ്നിയിൽ ദക്ഷന്റെ ദഹനവുമെല്ലാം വിവരിച്ച് ധ്രുവന്റെ ചരിതവും പൃഥുരാജാവിന്റെ ചരിതവും പൃഥുവിന് മഹാവിഷ്ണുവിൽ നിന്ന് ജ്ഞാനോപദേശം ലഭിച്ച വിവരണവും ഭരതന്റെ ജന്മവും ഭരതൻ ഭാരതം ഭരിക്കുന്നതിന്റെ പ്രത്യേകതയും ആദിത്യവംശവും ചന്ദ്രവംശവും എന്നിവയുടെയും വിവരണങ്ങളും 4-ാമത്തെയും 5-ാമത്തെയും സ്കന്ധത്തിൽ ഭാഗവതത്തിൽ നൽകുന്നുണ്ട്. തുടർന്ന് അജാമള മോക്ഷം, ഇന്ദ്രന്റെ അഹങ്കാരം അത് തീർത്തതെങ്ങനെയാണെന്നും വൃത്രന്റെ കഥയും ദേവാസുര യുദ്ധങ്ങളുടെ സുദീർഘമായ വിവരണവും വിവരിച്ച് പ്രഹ്ലാദ ചരിതവും നൃസിംഹാവതാരവും അതിനുശേഷം നൃസിംഹാവതാരമൂർത്തി വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ച് നൽകുന്ന വിവരണവും 6-7 സ്കന്ധത്തിൽ വിവരിക്കുന്നു. അടുത്ത സ്കന്ധങ്ങളിൽ യജ്ഞധർമ്മത്തെക്കുറിച്ചും ഗജേന്ദ്രമോക്ഷത്തെക്കുറിച്ചും സുകന്യാചരിത്രത്തെക്കുറിച്ചും ഇക്ഷ്വാകുവംശത്തെക്കുറിച്ചും ഗംഗാവതാരം ശ്രീരാമചരിത്രം നിമീചരിത്രം ചന്ദ്രവംശചരിത്രം പരശുരാമൻ യയാദി പുരു തുടങ്ങിയവരുടെ ജനനം ഇവയെല്ലാം വ്യത്യസ്ത അധ്യായങ്ങളിലൂടെ പല ചോദ്യങ്ങൾക്കും ഉത്തരമായി സൂതമഹർഷിമാര് സൂതാദിമഹർഷിമാര് നിയമസാറിൽ വന്നിരിക്കുന്ന മറ്റു മഹർഷിമാരും തമ്മിലുള്ള ചർച്ചയിലൂടെ വിവരിക്കുകയാണ്. അടുത്തത് കംസവധത്തിനുള്ള അശരീരി കേൾക്കുകയും കംസവധം നടക്കുകയും ശ്രീകൃഷ്ണന്റെ സമ്പൂർണമായ കഥ നമുക്കെല്ലാം അറിവുള്ള കഥയാണ്. പൂതനാമോക്ഷവും ശകടാസുരവധവും തൃണാവർത്തവധവും ബകാസുരവധവും കാളിയമർദ്ദനവും കഴിഞ്ഞ് ബലരാമനും ശ്രീകൃഷ്ണനും മധുരയിലേക്ക് വരുന്നതും ദ്വാരക നിർമ്മാണവും എല്ലാം വിവരിച്ചതിനു ശേഷം ഉദ്ധവഗീതയും ഉപദേശവും എല്ലാം കൊടുത്ത് ഭക്തിയോഗവും ജ്ഞാനയോഗവും വിവരിക്കുന്നത് ഭാഗവതത്തിലെ 10-11 സ്കന്ധങ്ങളിലാണ്. കൂടാതെ വസ്തുതാപരമായി ചരിത്രപരമായി മൗര്യവംശത്തെക്കുറിച്ചും നാഗവംശത്തെക്കുറിച്ചും വ്യക്തമായ വിവരണവും ഭാഗവതത്തിന്റെ അവസാനത്തിൽ നൽകുന്നുണ്ട്. ഈ ഭാഗവത കഥ കേട്ട പരീക്ഷിത് മഹാരാജാവ് ജീവൻ വെടിഞ്ഞ് സ്വർഗാരോഹണം നടത്തുന്നതോടുകൂടി ഭാഗവത കഥ അവസാനിക്കുന്നു. ശിവപുരാണമാണ് അടുത്ത പുരാണമായിട്ട് വരുന്നത്. ഉജ്ജ്വലമായ 7 സംഹിതകളിൽ അഥവാ 7 ഭാഗങ്ങളിലൂടെ വിവരിക്കുന്ന ശിവപുരാണത്തിൽ ശിവരാത്രി വ്രതത്തെക്കുറിച്ചും ശിവന്റെ സമഗ്രമായ പൂജാവിധികളെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും ഭസ്മധാരണ വിധിയെക്കുറിച്ചും രുദ്രാക്ഷധാരണ വിധിയെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. കൂടാതെ മുരുകന്റെയും ഗണപതിയുടെയും ജനനത്തെക്കുറിച്ചും ശിവഭൂതങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ചും ശിവശക്തിയെക്കുറിച്ചും ദക്ഷയജ്ഞത്തെക്കുറിച്ചും സതീദേവിയുടെ ജന്മത്തെക്കുറിച്ചും പാർവതിയുടെ ശക്തിയെക്കുറിച്ചും എല്ലാം ഉജ്ജ്വലമായി വിവരിച്ചതിനു ശേഷം താരകാസുരന്റെ ഉത്ഭവം, താരകാസുരവധം നടത്തുന്ന കാർത്തികേയന്റെ ജനനവും മുതൽക്ക് അദ്ദേഹത്തിന്റെ യുദ്ധം വരെയുള്ള വിവരണവും ഘോരയുദ്ധത്തിന്റെ ഉജ്ജ്വലമായ വിവരണവും നൽകിയതിനു ശേഷം ഗണേശ ജനനത്തെക്കുറിച്ചും ഗണേശന്റെ സ്തുതിയെക്കുറിച്ചും വിവരിക്കുന്നു. യുദ്ധഖണ്ഡത്തിൽ ശിവനും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചും പ്രത്യേകം വിവരിക്കുന്നുണ്ട്. ഇപ്രകാരം ശിവന്റെ മഹാത്മ്യം മാത്രം ഉജ്ജ്വലമായി വിവരിക്കുന്ന ഈ ശിവപുരാണത്തിൽ ശതരുദ്ര സംഹിത എന്ന ഭാഗത്തിൽ ശിവന്റെ അനവധി അവതാരങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. ശ്രീരാമൻ ഈ അവതാരങ്ങളിൽ നടത്തുന്ന പൂജയെക്കുറിച്ചും അർജുനന്റെ ശിവതപസ്സിനെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. കൂടാതെ ഭാരതത്തിലെ 12 അതിപ്രാധാന്യമുള്ള ജ്യോതിർലിംഗങ്ങളുടെ മഹാത്മ്യം, ശിവനുമായി ബന്ധപ്പെട്ട കഥകള്, ഈ ജ്യോതിർലിംഗങ്ങളുടെ ഉത്ഭവ കഥ, കാശി, നന്ദികേശം, ഹാടകേശം എന്നീ സ്ഥലങ്ങളുടെ പ്രാധാന്യവും വിവരിച്ചതിനു ശേഷം ദുർഗാദേവിയുടെ മഹത്വവും ദുർഗാദേവിയെ ഉപാസിക്കേണ്ട രീതിയെക്കുറിച്ചും ദശ മഹാവിദ്യകളുടെ വിവരണവും നൽകി കൈലാസത്തിന്റെ പ്രത്യേകത, ശൈവമതമഹത്വം, പ്രണവതത്വവും ദീക്ഷാസ്വീകരണവും ചെയ്ത ശിവതപസ് അനുഷ്ഠിക്കേണ്ടത് എപ്രകാരമാണ് എന്ന് വിവരിക്കുന്നു. അവസാനം ശിവഭജനം എപ്രകാരമാണ് വേണ്ടത് എന്നും വിവരിച്ചതോടുകൂടി ശിവമഹാപുരാണം അവസാനിക്കുന്നു. മാർക്കണ്ഡേയ പുരാണമാണ് ജൈമിനി മഹർഷിയും മാർക്കണ്ഡേയ മഹർഷിയും തമ്മിലുള്ള സംവാദ രൂപത്തിൽ നൽകിയിരിക്കുന്നത്. 137 കാണ്ഡങ്ങളായി വിഭജിച്ചിരിക്കുന്ന മാർക്കണ്ഡേയ പുരാണത്തിൽ 6 ഭാഗങ്ങളാണുള്ളത്. അത്യുജ്വലമായ മറ്റു പുരാണങ്ങളിലെ വിവരണങ്ങൾ തന്നെ ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. കൂടാതെ ഭാരതത്തിന്റെ പ്രത്യേകത, ഓരോ ഖണ്ഡത്തിന്റെയും മഹത്വം, അവിടെയുള്ള പുണ്യനദികൾ, പുണ്യ പവിത്ര കർമ്മങ്ങൾ അനുഷ്ഠിച്ച രാജവംശങ്ങളുടെ ചരിത്രങ്ങൾ, മനുഷ്യന്റെ ജന്മകഥകൾ, അതുപോലെ തന്നെ അസുരന്മാരെ ശ്രേഷ്ഠന്മാരായ അവതാരമൂർത്തികൾ വധിച്ച കഥയും വിവരിച്ച്, ബ്രഹ്മതത്വവും ഭൂമിയുടെ ഉത്ഭവവും വിവരിച്ച്, ദൈവീകത്വവും ഭൂതപ്രേത പിതൃക്കളുടെ വിവരണവും നൽകി മനുഷ്യനും ഋഷിയും തമ്മില് ഉള്ള വ്യത്യാസത്തെക്കുറിച്ചും സപ്തമനുക്കളുടെ ഉത്ഭവത്തെക്കുറിച്ചും മന്വന്തരത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും ഭാരതത്തിലെ 9 ഭാഗങ്ങളെക്കുറിച്ചും 7 ഉന്നതങ്ങളായ പർവ്വതങ്ങളെക്കുറിച്ചും ഹിമാലയ, പാരീപാത്ര, വിന്ധ്യ, ഋക്ഷസഹ്യമലയ, മഹേന്ദ്രാദി പർവ്വതങ്ങളെക്കുറിച്ചും പൂർവദക്ഷിണ ഭാരതത്തിന്റെ സവിസ്തരമായ ജിയോഗ്രഫിക്കൽ എക്സ്പ്ലനേഷനും നൽകിയതിനു ശേഷം ദേവീ മഹാത്മ്യത്തെക്കുറിച്ചും വിവരിച്ച് മാർക്കണ്ഡേയ പുരാണം അവസാനിക്കുന്നു. അത്യുജ്വലമായ, ഇന്നും നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദേവീ മഹാത്മ്യം എന്ന പുരാണ വിവരണം ഈ മാർക്കണ്ഡേയ പുരാണത്തിന്റെ ഭാഗമായിട്ട് ജനതതി ഇന്നും ആവർത്തിച്ചു വരുന്നു. അനവധി രാജാക്കന്മാരുടെ കഥയും അസുരന്മാരുടെ കഥയും അതിനകത്ത് വിവരണത്തിന്റെ ഭാഗമായി വരുന്നുണ്ട്. ലിംഗമഹാപുരാണം ലിംഗരൂപിയായ മഹേശ്വരൻ മഹർഷിമാർക്ക് വിവരിക്കുന്ന ചരിത്രപരവും ആത്മീയവുമായ വിഷയങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. 108 അധ്യായങ്ങളുള്ള പൂർവഭാഗവും 55 അധ്യായങ്ങളുള്ള ഉത്തരഭാഗവുമാണ് ഈ ലിംഗപുരാണത്തിൽ വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നൽകിയിരിക്കുന്നത്. ഭൂലോകം, ഭുവർലോകം, സ്വർലോകം, ജനലോകം, തപോലോകം, സത്യലോകം, ബ്രഹ്മലോകം എന്നീ 7 ലോകങ്ങളുടെ വിവരണം, അവയുടെ വിസ്തീർണം, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുടെ വിവരണം, പിതൃക്കളുടെ വിവരണം, ദേവന്മാരുടെ വിവരണം, രുദ്രദേവന്റെ പ്രത്യേകതയും വിവരിച്ചതിനു ശേഷം യുഗാരംഭം മുതൽക്ക് യുഗാവസാനം വരെയുള്ള മാറ്റങ്ങൾ ഭൂമിയിൽ എപ്രകാരം നടക്കുന്നു എന്നുള്ളതും ഭാരതത്തിൽ എപ്രകാരമാണ് ജനസഞ്ചയം ജീവിച്ചിരുന്നത് എന്നുള്ളത് വിവരണവും ലിംഗപുരാണത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നൽകുന്നു. ശിവന്റെ പൂജ ഭാരതമെമ്പാടും നടന്നിരുന്നതിന്റെ പ്രത്യേകതയും 28 രൂപഭേദങ്ങളോടുകൂടി ശിവപൂജ ഭാരതത്തിൽ നടന്നിരുന്ന പൂജാരീതികളെക്കുറിച്ചും ആത്മീയ പ്രഭാവത്തെക്കുറിച്ചും അതിന്റെ മഹത്വത്തെക്കുറിച്ചും ഈ ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. കൂടാതെ വൈഷ്ണവാരാധകരുടെ ലക്ഷണം, വൈഷ്ണവരുടെ ആചാരാനുഷ്ഠാനങ്ങളും വിഷ്ണുമന്ത്രജപവും ആത്മീയ തത്വങ്ങളും എല്ലാം വിവരിച്ച് ഭൌതികവും ആത്മീയവുമായ അഭിവൃദ്ധിക്കായിട്ട് സുദർശനചക്ര ചരിതം, വൈഷ്ണവ പൂജാവിധികൾ, ശിവസ്തുതി, ഇവയെല്ലാം എപ്രകാരമാണ് സമഗ്രമായി വർത്തിക്കുന്നത് എന്നും സൂചിപ്പിക്കുന്നു. ഒരു പക്ഷേ വൈഷ്ണവരെന്നും ശൈവരെന്നും രണ്ട് വിഭാഗമുണ്ടായിരുന്ന ഭാരതത്തിൽ അവർ ഒരേ ചൈതന്യത്തെയാണ് ആരാധിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി രചിച്ചിരിക്കുന്ന അത്യുജ്വലമായ ശിവൻ തന്നെ വിവരിക്കുന്ന ഒരു പുരാണമാണ് ശിവപുരാണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരർത്ഥത്തിൽ ഭാരതത്തിൽ ഈശ്വര ഭജനയുടെ അടിസ്ഥാനത്തിൽ വിഭാഗീയത വളരുമ്പോൾ ഈ പുരാണങ്ങൾ മുഴുവനും തന്നെ അപ്രകാരമുള്ള വിഭാഗീയതയെ ചെറുക്കുവാനും ഏകത്വഭാവം വരുത്തുവാനും ശ്രമിച്ചിരുന്നു എന്ന് ലിംഗപുരാണം വായിക്കുമ്പോൾ മനസ്സിലാക്കാം. അതിപ്രധാനമായ മറ്റൊരു പുരാണമാണ് ബ്രഹ്മവൈവർത്ത പുരാണം. 14 മനുക്കളിൽ സാവർണി മനുവിന് നാരദ മഹർഷി വിവരിക്കുന്ന രീതിയിൽ നൽകുന്ന ഈ പുരാണ കഥാ പ്രവചനം അത്യുജ്വലമായ ബ്രഹ്മചൈതന്യത്തെക്കുറിച്ചും ബ്രഹ്മചൈതന്യത്തിന്റെ വിവർത്തനമായ വൈവർത്തത്തെക്കുറിച്ചും ബ്രഹ്മാണ്ടത്തെക്കുറിച്ചും വിവരിച്ച് ബ്രഹ്മസൃഷ്ടി എപ്രകാരമാണ് നടക്കുന്നത് എന്ന് വിവരിക്കുന്നു. തുടർന്ന് ശ്രീകൃഷ്ണന്റെ കഥ, കൃഷ്ണനും ശ്രീനാരായണനും തമ്മിലുള്ള ബന്ധം, ബ്രഹ്മത്തിന്റെ വൈവർത്തത്തിലൂടെ പരിണാമം സംഭവിച്ച് എങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടി വരുന്നത് എന്ന് ശ്രീകൃഷ്ണൻ വിവരിക്കുന്നതായിട്ടുള്ള ഭാഗം, അതുപോലെ തന്നെ അനവധി മഹർഷിമാരുടെ ജനനം, ഋഷിവര്യന്മാരുടെയും പിതൃക്കളുടെയും ദേവന്മാരുടെയും തമ്മിലുള്ള ബന്ധം, ഇവയെല്ലാം വിവരിച്ച് കുബേരന്റെയും ചവനന്റെയും വംശാവലിയെക്കുറിച്ചും ബ്രഹ്മസൃഷ്ടിയുടെ വിവരണവും നൽകി ഒന്നാമത്തെ ഭാഗം അവസാനിക്കുന്നു. ലോകസൃഷ്ടിയും പ്രകൃതിയെക്കുറിച്ചുള്ള വിവരണവും നൽകി അനവധി ശ്രേഷ്ഠരായ സ്ത്രീ പുരുഷന്മാരുടെ ചരിത്രകഥയും നൽകിയതിനു ശേഷം ശിവ ചരിത്രത്തിലേക്കും പാർവതീദേവിയുടെ ഉത്ഭവത്തെക്കുറിച്ചും ശിവന്റെ മഹാത്മ്യത്തെക്കുറിച്ചും മുരുകന്റെയും മുരുകന്റെ അവതാരമായ സുബ്രഹ്മണ്യനെക്കുറിച്ചും അതുപോലെ തന്നെ ഗണേശനെക്കുറിച്ചും വിവരണം നൽകുന്നതോടുകൂടി അതിപ്രാധാന്യമുള്ള ബ്രഹ്മവൈവർത്ത പുരാണം അവസാനിക്കുന്നു. ബ്രഹ്മചൈതന്യം വൈവർത്തനത്തിലൂടെ, വിവർത്തനത്തിലൂടെ, മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനിലൂടെയുമാണ് സൃഷ്ടി നടന്നത് എന്ന് വിവരിക്കുന്ന ആ പ്രധാന ഭാഗം അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ബ്രഹ്മവൈവർത്ത പുരാണം എന്നതിന് പേരുണ്ടായത്. അടുത്തത് മത്സ്യപുരാണമാണ്. മത്സ്യരൂപിയായ മഹാവിഷ്ണു ഈ പുരാണ കഥകൾ വിവരിക്കുന്നത് കൊണ്ടാണ് ഈ പുരാണത്തിന് മത്സ്യപുരാണം എന്ന് പേരുണ്ടായത്. 291 അധ്യായങ്ങളിലൂടെ ബ്രഹ്മാവിന്റെ മാനസപുത്രനായ മരീചിയുടെയും നാരദന്റെയും ദിതിയുടെയും ജനനത്തെക്കുറിച്ചും ത്രിമൂർത്തികളുടെ ഉത്ഭവത്തെക്കുറിച്ചും മന്വന്തരങ്ങളുടെ വിവരണത്തെക്കുറിച്ചും സോമവംശം, സൂര്യവംശം, പിതൃവംശം എന്നിവരുടെ വംശത്തെക്കുറിച്ചും വിവരിച്ചതിനു ശേഷം പിതൃക്കൾക്കായി നടത്തേണ്ട ശ്രാദ്ധകർമ്മങ്ങളുടെ മഹത്വം, ശ്രാദ്ധകൽപ്പം, പിതൃപൂജനം, സപിണ്ഡീകരണ ക്രിയകൾ അഥവാ പിണ്ട ശ്രാദ്ധാദി കർമ്മങ്ങൾ ഇവയെല്ലാം വിവരിച്ച് സോമവംശത്തിലെ യയാദിയുടെയും പുരൂരവസിന്റെയും ചരിത്രവും, കചദേവയാനിയുടെ കഥയും, ശർമ്മിഷ്ഠയുടെയും ദേവയാനിയുടെയും കലഹവും, യയാദിയുടെ സ്വർഗാരോഹണവും വിവരിച്ചതിനു ശേഷം മറ്റൊരു വിഷയമായ വർണ്ണാശ്രമ ധർമ്മങ്ങളിലേക്ക് മത്സ്യപുരാണത്തിന്റെ കഥ നീങ്ങുകയാണ്. അവിടെ നിന്നും ലോകചരിത്രത്തെക്കുറിച്ചും യദു, വിഷ്ണി, അനു, പുരു, അഗ്നി എന്നീ വംശങ്ങളെക്കുറിച്ചും അതിലെ രാജാക്കന്മാരുടെ ധാർമ്മിക ചര്യകളെക്കുറിച്ചും വിവരിക്കുന്നു. കൂടാതെ ഭാരതത്തിലെ അതിപ്രധാനങ്ങളായ ക്ഷേത്രങ്ങള്, ദേശങ്ങള്, പുണ്യനദികള്, പുണ്യതീർത്ഥങ്ങള്, അവയിൽ ദർശനം നടത്തുമ്പോഴും കുളിക്കുമ്പോഴും ആ ജലം കുടിക്കുമ്പോഴും എന്തെല്ലാം മഹത്വവും ആത്മീയ മോക്ഷവും ലഭിക്കുന്നു എന്ന വിവരണവും, കൂടാതെ ഋഷി പരമ്പരകളുടെ ഭൃഗു, ആംഗീരസ്, വിശ്വാമിത്രൻ, കശ്യപൻ, വസിഷ്ഠൻ, പരാശരൻ, അഗസ്ത്യൻ എന്നിവരുടെ വംശാവലിയെക്കുറിച്ചും അനവധി രാജാക്കന്മാരുടെ വംശാവലിയെക്കുറിച്ചും വിവരിച്ചതിനു ശേഷം ഓരോ രാജാവിന്റെയും ധർമ്മം എന്താണെന്നും രാഷ്ട്രത്തിൽ ശിക്ഷ നിയമങ്ങൾ എപ്രകാരം നടപ്പാക്കണമെന്നും ജനതതിയുടെ ആരോഗ്യകരമായ ഭൗതികവും ആത്മീയവുമായ വളർച്ച എപ്രകാരം സാധ്യമാകണമെന്നും വിവരിക്കുന്നു. കൂടാതെ വിഷ്ണുവിന്റെ വാമനാവതാരത്തെക്കുറിച്ചും വരാഹാവതാരത്തെക്കുറിച്ചും സുദീർഘമായ വിവരണങ്ങളും മത്സ്യപുരാണത്തിൽ നൽകിയിട്ടുണ്ട്. കലിയുഗ ആരംഭത്തിനെക്കുറിച്ചും ആ കാലത്ത് ഉണ്ടായിരിക്കേണ്ട ദാനധർമാദികളെക്കുറിച്ചും വിവരിച്ചതിനു ശേഷം മത്സ്യപുരാണം പഠിക്കുന്നത് കൊണ്ടുള്ള മഹത്വം എന്താണെന്ന് വിവരിക്കുന്നതോടുകൂടി മത്സ്യപുരാണ മഹത്വം അവസാനിക്കുന്നു. കൂർമ്മപുരാണം. പാതാളത്തിൽ വെച്ച് കൂർമ്മരൂപിയായ വിഷ്ണു വിവരിക്കുന്നതാണ് ഇത്. 53 അധ്യായങ്ങളുള്ള പൂർവഭാഗവും 46 അധ്യായങ്ങളുള്ള ഉത്തരഭാഗവുമാണ് കൂർമ്മപുരാണത്തിലുള്ളത്. ബ്രഹ്മാവിൽ നിന്ന് 14 മനുക്കളുടെ സൃഷ്ടി, മരീചി ചരിത്രവും കശ്യപ ചരിത്രവും, വൈവസ്വത മനുവിന്റെ വംശജമായ ഇക്ഷ്വാകുവിന്റെ ചരിത്രവും സൂര്യവംശം, ചന്ദ്രവംശം, യദുവംശം എന്നിവരുടെ വംശങ്ങളിൽ ജനിച്ച രാജാക്കന്മാരുടെ മഹത്വവും ഭാരതത്തിലെ പുണ്യക്ഷേത്രങ്ങളായ കാശി, പ്രയാഗ, ഗയ, ഹരിദ്വാരം, ഋഷികേശം എന്നീ സ്ഥലങ്ങളുടെ മഹത്വവും മറ്റ് അനവധി പുണ്യക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുകയും ആത്മീയമായ തീർത്ഥാടനം നടത്തുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന അത്യുജ്വലമായ ആത്മീയവും ഭൗതികവുമായ ഉന്നതിയെക്കുറിച്ചും വിവരിക്കുന്നു. കൂടാതെ ജംബുദ്വീപ് അഥവാ ഏഷ്യാഭൂഖണ്ഡത്തിന്റെയും ലക്ഷദ്വീപിന്റെയും സുദീർഘമായ വിവരണവും ഈ ഭാഗത്ത് നൽകുന്നുണ്ട്. അടുത്ത ഭാഗം ഭക്തിയുടെ മഹത്വവും നിർമ്മലമായ ചിന്താധാരയെക്കുറിച്ചും മരണം വരെ ആചരിക്കേണ്ട ദാനധർമാദികളെക്കുറിച്ചും വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ചും വിവരിച്ചതിനു ശേഷം പൂജാകർമ്മങ്ങളും ആത്മീയ കർമ്മങ്ങളും നടത്തി ഭാരതത്തിലെ പുണ്യനദികളിൽ തീർത്ഥാടനവും നടത്തി അവസാനം വരെയും മോക്ഷപ്രാപ്തിക്കായി ഈശ്വര പ്രാർത്ഥനയും ധർമ്മചര്യയും അനുഷ്ഠിക്കേണ്ട മഹത്വവും വിവരിക്കുന്നതോടുകൂടി കൂർമ്മപുരാണം അവസാനിക്കുന്നു. വരാഹപുരാണം വരാഹമൂർത്തി വിവരിക്കുന്ന 218 അധ്യായങ്ങളുള്ള പുരാണമാണിത്. 4 വർണ്ണങ്ങളുടെയും കർമ്മധർമ്മങ്ങളെ കുറിച്ചുള്ള വിവരണം, ഗൗരിയുടെ വിവരണം, പരമേശ്വരനും ഗൗരിയും തമ്മിൽ വിവാഹം നടത്തുന്നതും ഗണപതിയുടെ ജനനവും വിവരിച്ചതിനു ശേഷം 7 ഭൂഖണ്ഡങ്ങളെ കുറിച്ചും വിവരിച്ച ജംബുദ്വീപിന്റെ പ്രത്യേകതയും ഇവിടെയുള്ള അനവധി പർവ്വതങ്ങളുടെ വിവരണങ്ങളും സസ്യലതാദികളുടെ മഹത്വവും പുണ്യക്ഷേത്രങ്ങളുടെ മഹത്വവും ഭൂമിശാസ്ത്രപരമായി ഭാരതത്തെ 9 ഖണ്ഡങ്ങളായി ഭാഗിച്ചതിനു ശേഷം അവിടെ ജീവിച്ചിരുന്ന വ്യക്തികളുടെ ഭൗതിക കാര്യവിവരണങ്ങളും നൽകിയതിനു ശേഷം സപ്തദ്വീപുകളായ ശാഖ, കുശ, ക്രൗഞ്ച, ശാൽമലി എന്നീ 4 ദ്വീപുകളുടെ ജന്തുസസ്യലതാദികളെ കുറിച്ചുള്ള വിവരണങ്ങളും സുദീർഘമായി നൽകുന്നു. കൂടാതെ മഹാവിഷ്ണുവിന്റെ അവതാരത്തെക്കുറിച്ചും ഹിരണ്യാക്ഷ ചരിത്രത്തെക്കുറിച്ചും ഹിരണ്യാക്ഷനിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കുവാൻ വേണ്ടി ബ്രഹ്മാവിന്റെ നാസികയിൽ നിന്ന് വരാഹ അവതാരം ഉണ്ടായത് എപ്രകാരമാണെന്നും വിവരിക്കുന്നതോടുകൂടി വരാഹപുരാണം അവസാനിക്കുന്നു. അടുത്തത് വാമനപുരാണമാണ്. 2 ഖണ്ഡങ്ങളിലായി 52-40 അധ്യായങ്ങൾ വീതമുള്ള വാമനപുരാണത്തിൽ മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ചും ശിവാവതാരങ്ങളെക്കുറിച്ചും ദേവാസുര വൈരത്തെക്കുറിച്ചും വിവരിച്ച് ദേവീദേവന്മാരുടെ പ്രത്യേകതകളും കലിയുഗത്തിൽ നടത്തേണ്ട അത്യുജ്വലങ്ങളായ ദാനധർമാദികളെക്കുറിച്ചും ഈശ്വരോപാസനയെക്കുറിച്ചും വിവരിച്ച് മരണശേഷം നടത്തേണ്ട അനവധി വിഷയങ്ങളെക്കുറിച്ചും ഇവിടെ വിവരിക്കുന്നുണ്ട്. കൂടാതെ വിഷ്ണുവിന്റെ കഥകൾ വിവരിക്കുന്ന സമയത്ത് വാമനാവതാരത്തിന്റെ മഹത്വം, അപ്രകാരം വാമനാവതാരം ഉണ്ടാകുവാൻ കാരണഭൂതമായ ബലിയുടെ ചരിതവും വിവരിക്കുന്നു. കൂടാതെ സരസ്വതി സ്തോത്രത്തെക്കുറിച്ചും ഭാരതത്തിലെ അനവധി തീർത്ഥങ്ങളെക്കുറിച്ചും വനങ്ങളെക്കുറിച്ചും ശിവക്ഷേത്രങ്ങളെക്കുറിച്ചും വിവരിച്ച് പഴയ ഭാരതീയരുടെ ദാനധർമാദികളുടെ പ്രത്യേകത എന്തായിരുന്നു എന്നും മ്ലേച്ഛവംശത്തിൽ ജനിച്ചവരിപ്രകാരം നടത്താത്തതുകൊണ്ട് അവര് നീചന്മാരായി തീർന്നത് എന്തുകൊണ്ടാണെന്നും വിവരിച്ചതിനു ശേഷം മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തുന്ന കഥ ഈ വാമനപുരാണത്തിലെ 2 ഭാഗത്തും വീണ്ടും ആവർത്തനമെന്ന പോലെ നൽകിയിരിക്കുന്നു. കൂടാതെ പ്രഹ്ലാദന്റെ പൗത്രനാണ് മഹാബലി എന്നറിയാമല്ലോ. ആ പ്രഹ്ലാദന്റെ തീർത്ഥയാത്ര, മഹാബലിയുടെ ദേഹാന്തർധാനത്തിനു ശേഷം പ്രഹ്ലാദന്റെ തീർത്ഥയാത്രയെക്കുറിച്ചും വാമനാവതാര മഹാത്മ്യത്തെക്കുറിച്ചും വിവരിക്കുന്നതോടുകൂടി വാമനപുരാണം അവസാനിക്കുന്നു. സ്കന്ദപുരാണത്തിൽ അതിബൃഹത്തായ 7 ഖണ്ഡങ്ങളാണുള്ളത്. മഹേശ്വര ഖണ്ഡം എന്ന ആദ്യ ഭാഗത്തിൽ ശിവസ്തുതിയും ശിവന്റെ അനവധി അവതാരങ്ങളും ഇന്ദ്രന്റെ ചരിത്രവും ശിവനുമായി ബന്ധപ്പെട്ട എല്ലാ കഥകളും, സുബ്രഹ്മണ്യന്റെ ജനനവും ഗണേശന്റെ ജനനവും പാർവതിയുടെ അവതാരവും തുടങ്ങി അരുണാചല ദേശത്തുള്ള അനവധി ക്ഷേത്രങ്ങളുടെ പ്രത്യേകതയും വിവരിക്കുന്നു. കൂടാതെ ആന്ധ്രാപ്രദേശിലുള്ള ശ്രീ വെങ്കടാചലപതി ക്ഷേത്രത്തെക്കുറിച്ചും ആന്ധ്രദേശത്തിൽ നിർമ്മിച്ചിരിക്കുന്ന അക്കാലത്തെ അനവധി ക്ഷേത്രങ്ങളെക്കുറിച്ചും ശ്രീനിവാസ പൂജയെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. തുടർന്ന് ബദരീകാശ്രമത്തെക്കുറിച്ചും ബദരീനാഥ ക്ഷേത്രത്തെക്കുറിച്ചും കാർത്തിക മാസത്തിലെ വ്രതങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും നടത്തുന്നതുകൊണ്ട് ഉണ്ടാകുന്ന നന്മകളെക്കുറിച്ചും 38 ആചാരങ്ങളും 41 പുണ്യകർമ്മങ്ങളും എപ്രകാരമാണ് അനുഷ്ഠിക്കേണ്ടത് എന്നും വിവരിച്ചതിനു ശേഷം ശ്രീകൃഷ്ണാവതാരത്തിലേക്ക് സ്കന്ദപുരാണത്തിന്റെ അടുത്ത ഭാഗമായി ഉള്ള വിവരണം നമുക്ക് കാണാൻ സാധിക്കും. സ്കന്ദപുരാണത്തിലും ശ്രീകൃഷ്ണ ജന്മകഥകൾ വായിക്കുവാൻ സാധിക്കുന്നത്. പുരാണകഥകളിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഈശ്വരന്റെയോ ഒരു അവതാരത്തിന്റെയോ കഥയല്ല അത് എന്ന് വ്യക്തമാക്കുന്നത് കൊണ്ടാണ്. ശ്രീരാമ അവതാരവും രാമതീർത്ഥത്തെക്കുറിച്ചും ധനുഷ്കോടിയെക്കുറിച്ചും അതുപോലെ തന്നെ രാമേശ്വരത്തെക്കുറിച്ചും വിവരിക്കുന്ന ഭാഗങ്ങളും വിവരിച്ചതിന് ശേഷം ഭസ്മത്തിന്റെ മഹാത്മ്യം, രുദ്രാക്ഷത്തിന്റെ മഹാത്മ്യം, ശിവപൂജയുടെ മഹാത്മ്യവും വിവരിക്കുന്നു. തുടർന്ന് ഉത്തരഭാരതത്തിലെ അനവധി ക്ഷേത്രങ്ങളുടെ, പ്രത്യേകിച്ചും കേദാരത്തെക്കുറിച്ചും ബദ്രീനാഥ ക്ഷേത്രത്തെക്കുറിച്ചും വാരണാസിയെക്കുറിച്ചും ദക്ഷേശ്വര ക്ഷേത്രത്തെക്കുറിച്ചും എല്ലാം വിവരിച്ച് ആ പ്രദേശങ്ങളിൽ തീർത്ഥാടനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന മഹത്വത്തെക്കുറിച്ചും വിവരിക്കുന്നു. പിന്നീട് അവന്തി ദേശത്തിലുള്ള അനവധി ക്ഷേത്രങ്ങൾ, പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങൾ ഏതെല്ലാമാണെന്ന് വിവരിക്കുന്നു. ഈ ഭാഗത്ത് 75 പരം പുരാതനമായ ക്ഷേത്രങ്ങളുടെ വിവരണം കാണാം. കൂടാതെ 200 പരം തീർത്ഥങ്ങളുടെ വിവരണവും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഭാരതഭൂമിയിലെ അനവധി തീർത്ഥങ്ങളെക്കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചും അനവധി ഋഷിവര്യന്മാരുടെ ആശ്രമങ്ങൾ എവിടെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതിനെക്കുറിച്ചും മഹാഭാരത രാമായണ കഥകളിലെ കഥാപാത്രങ്ങളുമായി ഈ ആശ്രമങ്ങൾക്കുള്ള ബന്ധം എന്താണെന്നും വിവരിച്ചതിനു ശേഷം കാശി രാജാക്കന്മാരുടെ ചരിത്രവും ചക്രപാണി, മണിഭദ്രൻ എന്നീ ക്ഷത്രിയ രാജാക്കന്മാരുടെ പ്രത്യേകതയും മഹത്വവും വിവരിച്ച് 11 ഏകാദശ രുദ്രന്മാരുടെ വിവരണവും ദ്വാദശ ആദിത്യന്മാരുടെ വിവരണവും നൽകിയതിനു ശേഷം സ്കന്ധപുരാണത്തിന്റെ ഉത്ഭവം എപ്രകാരമാണ് എന്ന് വിവരിക്കുന്നു. കൂടാതെ അനവധി രുദ്രക്ഷേത്രങ്ങളെക്കുറിച്ചും തീർത്ഥ ആടന കേന്ദ്രങ്ങളെക്കുറിച്ചും ദാമോദര ക്ഷേത്രത്തെക്കുറിച്ചും ഗംഗേശ്വര ക്ഷേത്രത്തെക്കുറിച്ചും കോടീശ്വര ക്ഷേത്രത്തെക്കുറിച്ചും ഓരോ സ്ഥലങ്ങളാണ് ഇവ. ഈ സ്ഥലങ്ങളെക്കുറിച്ചെല്ലാം വിവരിച്ചതിനു ശേഷം ദ്വാരകയുടെ മഹത്വവും ശ്രീകൃഷ്ണന്റെ അവതാര ലക്ഷ്യങ്ങളും വിവരിക്കുന്നു. അടുത്തത് ബ്രഹ്മാണ്ഡ പുരാണമാണ്. നൈമിഷാരണ്യത്തിൽ വെച്ച് വിവരിക്കുന്ന ഈ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ രുദ്രദേവന്മാരുടെ കഥ, ജംബുദ്വീപിന്റെ മഹത്വം, മറ്റു പുരാണങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് പോലെ തന്നെ ഉള്ള അനവധി വംശങ്ങളുടെ കഥകളും നൽകിയതിനു ശേഷം ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും അസ്ട്രോണമിക്കൽ എക്സ്പ്ലനേഷൻസ് കൂടി ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കാണാം. ഗ്രഹങ്ങളിൽ സൂര്യൻ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും 4 യുഗങ്ങൾ എപ്രകാരമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ചും വിവരിച്ചതിനു ശേഷം ഋഷിവര്യന്മാരുടെയും മനുക്കളുടെയും കഥകളെക്കുറിച്ച് സുദീർഘമായ വിവരണം ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നൽകിയിരിക്കുന്നു. ഭൃഗുവംശത്തെക്കുറിച്ചും അതിനുശേഷം ഭൃഗുവിന്റെ വിവരണത്തിലൂടെ നരസിംഹാവതാരത്തെക്കുറിച്ചും ധനുവംശത്തെക്കുറിച്ചും അത്രി ഋഷിയുടെ വംശപരമ്പരയെക്കുറിച്ചും കശ്യപവംശത്തിന്റെ വിവരണത്തെക്കുറിച്ചും അദ്ദേഹം വിവരിക്കുന്നതായ പിതൃകർമ്മങ്ങളുടെ അടിസ്ഥാന ആചാര വിചാരങ്ങളെക്കുറിച്ചുമുള്ള വിവരണങ്ങൾ ഈ ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ അവസാന ഭാഗത്തിൽ നൽകിയിരിക്കുന്നു. കൂടാതെ ഹയഗ്രീവ അഗസ്ത്യ സംവാദവും അമൃതമതന കഥയും അനവധി അസുരന്മാരുടെ ജയാപജയങ്ങളെക്കുറിച്ചും അസുര ദേവ യുദ്ധങ്ങളെക്കുറിച്ചും ഭഗവതിയും ദേവിയുടെയും ജനനത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും ബ്രഹ്മാണ്ഡ പുരാണത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. ദേവി മഹാത്മ്യവും ഇവിടെ നമുക്ക് മറ്റൊരു രീതിയിൽ വിവരിച്ചിരിക്കുന്നതായി കാണാം. 628 അധ്യായങ്ങളുള്ള പത്മപുരാണമാണ് അതിബൃഹത്തായ മറ്റൊരു പുരാണം. ആത്മീയവും ഭൗതികവുമായ 100 ആചാരങ്ങളെക്കുറിച്ചാണ് പത്മപുരാണം ആദ്യം തന്നെ വിവരിക്കുന്നത്. 187 അധ്യായങ്ങളുള്ള ഭൂമിഖണ്ഡത്തിൽ രാമായണ കഥ സംഗ്രഹരൂപത്തിൽ പൂർണ്ണമായും നൽകിയിരിക്കുന്നു. 26 അധ്യായങ്ങളിലൂടെ ശ്രീകൃഷ്ണ കഥയും പൂർണ്ണമായും വിവരിക്കുന്നു. കൂടാതെ മത്സ്യാവതാരം മുതൽക്ക് കൃഷ്ണാവതാരം വരെ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളെക്കുറിച്ച് 113 അധ്യായത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള വിവരണവും പാതാളഖണ്ഡത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കൂടാതെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ വഹിക്കുന്ന മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ആരംഭിക്കുന്ന താമരയെക്കുറിച്ചുള്ള വിവരണം 82 അധ്യായങ്ങളിൽ കാണാൻ സാധിക്കും. സനാഭികമലേ വിഷ്ണോ സ്ഥിതോ ബ്രഹ്മപ്രജാപതി, നാഭികമലത്തിലുള്ള ആ പത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മപ്രജാപതിയുടെ പ്രത്യേകതയും വിവരിച്ച് 282 അധ്യായങ്ങളിലൂടെ ഏഴ് കോണ്ടിനന്റുകളായ സപ്തദ്വീപുകളുടെ വിവരണവും അതിൽ ഏഷ്യാഭൂഖണ്ഡമായ ജംബുദ്വീപിന്റെ പവിത്രതയും പ്രത്യേകതയും വിവരിച്ച് ഭാരതത്തിന്റെ അനേകം ഋഷിവര്യന്മാരുടെ ജനനകഥയും അവരുടെ ചരിത്രവും രാജവംശജരുടെ ധർമ്മനീതിശാസ്ത്രവും വിവരിക്കുന്നതോടുകൂടി അത്യുജ്വലമായ പത്മപുരാണം 628 അധ്യായങ്ങളിലൂടെ വിവരിക്കുന്നത് അവസാനിക്കുന്നു. വായുപുരാണമാണ് 18-ാമത്തെ പുരാണം. വായുഭഗവാൻ വിവരിക്കുന്ന പുരാണമായതുകൊണ്ടാണ് ഇതിനെ വായുപുരാണം എന്നറിയപ്പെടുന്നത്. രണ്ട് ഖണ്ഡങ്ങളിലായിട്ട് ഈ പുരാണത്തിൽ 111 അധ്യായങ്ങളാണുള്ളത്. പ്രപഞ്ചത്തിലെ ചരാചരങ്ങളുടെ സൃഷ്ടി, മനുഷ്യരുടെ ഉത്ഭവം, 4 വർണ്ണങ്ങളുടെ ഉത്ഭവം, ദേവന്മാരുടെ സൃഷ്ടി, 14 മനുക്കളുടെ സുദീർഘമായ വിവരണം, മന്വന്തര കഥകള്, ആശ്രമധർമ്മങ്ങളും വർണ്ണധർമ്മങ്ങളും വിവരിച്ച് ധർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തവരാചരിക്കേണ്ടതായ പ്രായശ്ചിത്ത വിധികളെക്കുറിച്ചും വിവരിച്ചതിനു ശേഷം ആത്മീയ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വിവരിക്കുന്നു. തുടർന്ന് കൽപ്പങ്ങളുടെയും യുഗങ്ങളുടെയും മഹായുഗങ്ങളുടെയും കാലയളവ് എത്രത്തോളമാണെന്നും ഋഷിവര്യന്മാരുടെ വംശപരമ്പര എന്തെല്ലാമാണെന്നും ദേവവംശത്തിൽ അടങ്ങിയിരിക്കുന്നവർ ആരെല്ലാമാണെന്നും വിവരിച്ചതിനു ശേഷം ഋഷിവര്യന്മാരുടെ മഹാത്മ്യത്തെക്കുറിച്ച് വിവരിക്കുന്ന അനവധി കഥകളും ഈ ജംബുദ്വീപമായ ഏഷ്യാഭൂഖണ്ഡത്തിൽ ഉണ്ടായിരിക്കുന്ന അക്കാലത്തുണ്ടായിരുന്ന വൃക്ഷലതാദികളുടെ പവിത്രത, പ്രത്യേകത, അവയിലെ ഔഷധികൾ ഏവയെല്ലാമാണെന്നും വിവരിക്കുന്നു. കൂടാതെ ഭാരതത്തിലെ പുണ്യക്ഷേത്രങ്ങളെക്കുറിച്ചും പുണ്യദേശങ്ങളെക്കുറിച്ചും ഭാരതഭൂമിയെ കർമ്മഭൂമിയെന്നും പുണ്യഭൂമിയെന്നും വിളിക്കാനുള്ള കാരണം എന്താണെന്നും വിവരിച്ച് അവസാന ഭാഗത്ത് ധ്രുവവംശത്തിലെ പൃഥ്വിരാജാവിന്റെ ചരിത്രവും 14 മനുക്കളുടെ വീണ്ടുമുള്ള വിവരണവും ഓരോ കാലയളവിൽ അനുഷ്ഠിച്ചിരിക്കുന്ന ആചാര വിചാരങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മഹാവ്രതങ്ങളെക്കുറിച്ചുമുള്ള വിവരണങ്ങളും നൽകി 18-ാമത്തെ പുരാണം അവസാനിക്കുന്നു. 18 മഹാപുരാണങ്ങൾക്ക് ശേഷം 18 ഉപപുരാണങ്ങളുണ്ട്. ശ്രീകൃഷ്ണന്റെ പുത്രനായ സാംബന്റെ പേരിൽ അറിയപ്പെടുന്ന സാംബപുരാണം 84 അധ്യായങ്ങളുള്ളതാണ്. സൂര്യദേവനെക്കുറിച്ചും സൂര്യന്റെ ഉത്ഭവത്തെക്കുറിച്ചും ബ്രഹ്മാണ്ട സൃഷ്ടിയെക്കുറിച്ചും സൂര്യസൃഷ്ടിയുടെ ഗഹനമായ ശാസ്ത്രീയ വിവരണത്തെക്കുറിച്ചും ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തെക്കുറിച്ചും ആദിത്യരഥത്തെക്കുറിച്ചും സോമന്റെ ചന്ദ്രന്റെ ക്ഷയവൃദ്ധിയെക്കുറിച്ചും പൗർണമി അമാവാസി തുടങ്ങിയ അസ്ട്രോണമിക്കൽ പാരാമീറ്റേഴ്സിനെക്കുറിച്ചും വിവരിച്ചതിനു ശേഷം ഗ്രഹങ്ങളുടെയും സൂര്യന്റെയും പൂജാവിധികളെക്കുറിച്ച് വിവരിക്കുന്നതാണ് സാംബപുരാണം. ദേവീ ഭാഗവതം 12 സ്കന്ധങ്ങളിലായി ദേവിയും മറ്റനവധി അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് വിവരിക്കുകയും അനവധി അവതാരങ്ങളെക്കുറിച്ചും സപ്തദ്വീപുകളെക്കുറിച്ചും ഈ ദ്വീപുകളിലുള്ള അസുരന്മാരുടെ ചരിത്രത്തെക്കുറിച്ചും അനവധി രാജാക്കന്മാരുടെ ചരിത്രത്തെക്കുറിച്ചും വിവരിച്ച് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി തുടങ്ങിയവരുടെ പൂജാവിധികളെക്കുറിച്ചും വിവരിച്ച് രുദ്രോപാസനയും വിവരിക്കുന്നു. കൂടാതെ കേനോപനിഷത്തിന്റെ വിവരണം പ്രത്യേകമായി നൽകിയിരിക്കുന്നതും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. കാലികാപുരാണം 93 അധ്യായങ്ങളിലായി ശിവമാഹാത്മ്യം വിവരിക്കുന്ന ഉപപുരാണമാണ് കാലികാപുരാണം. ശിവന്റെ അനവധി സ്തോത്രങ്ങളും പൂജാവിധികളുമാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. മധ്യഭാഗത്തായി മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണ ചരിത്രവും അനവധി വ്രതങ്ങളുടെ ആചാരങ്ങളിലൂടെ ലഭിക്കുന്ന മോക്ഷപ്രാപ്തിയെക്കുറിച്ചും വിവരിക്കുന്നു. നാരദപുരാണം 56 അധ്യായങ്ങളിലായി ഭാരതത്തിന്റെ ഭാരതക്ഷേത്രത്തിന്റെ മഹത്വത്തെക്കുറിച്ചും ഇവിടെയുള്ള തീർത്ഥങ്ങളെക്കുറിച്ചും ദേവസ്ഥാനങ്ങളെക്കുറിച്ചും അവതാരങ്ങളുടെ മഹത്വത്തെക്കുറിച്ചും ജനതതിയുടെ വർണ്ണാശ്രമ ധർമ്മങ്ങളെക്കുറിച്ചും സദാചാര ബോധത്തെക്കുറിച്ചും ബ്രഹ്മചാരി വ്രതത്തെക്കുറിച്ചും വേദപഠന രീതിയെക്കുറിച്ചും ഗൃഹസ്ഥാശ്രമത്തെക്കുറിച്ചും ശ്രാദ്ധകർമാദികൾ അനുഷ്ഠിച്ചിരുന്ന ബ്രാഹ്മണരെക്കുറിച്ചും ഋഷിവര്യന്മാർ അവ എപ്രകാരം അനുഷ്ഠിക്കണമെന്ന് ഉപദേശിച്ചതിനെക്കുറിച്ചും വേദവേദാംഗങ്ങൾ പഠിക്കേണ്ടതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും നാരദൻ ഉപദേശിക്കുന്ന ഈ ഉപപുരാണം അത്യുജ്വലമായ ആചാരങ്ങൾ നിറഞ്ഞ ഒരു പുരാണമാണ്. ഹരിവംശ പുരാണമാണ് 66 സർഗങ്ങളിലായി വിവരിക്കുന്ന മറ്റൊരു പുരാണം. വീരസേനന്റെ പൂർവാചാര്യന്മാരായ ഭദ്രസേനൻ, സിദ്ധസേനൻ, ദേവനന്ദി, വജ്രസൂരി, മഹാസേനൻ, രവിശേണൻ, സിംഹനന്ദി, ശാന്തിഷേണൻ എന്നിവരുടെയും വർദ്ധമാന മഹാവീരന്റെ ചരിത്രവും വർദ്ധമാന മഹാവീരനും അതുപോലെ തന്നെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന മറ്റ് രാജാക്കന്മാരുടെ ചരിത്രവും നൽകിയതിനു ശേഷം അയോധ്യയെക്കുറിച്ചും ഭാരത രാജാവിനെക്കുറിച്ചുമുള്ള ചരിത്രവും ബാഹുബലിയുടെ അവതാര ഉദ്ദേശത്തെക്കുറിച്ചും വിവരിക്കുന്നു. കൂടാതെ ഹരിവംശ ചരിത്രവും കൗശംബി നഗരത്തിന്റെ വിവരണവും ആര്യന്റെയും മനോരമയുടെയും പുത്രനായി ഹരി ജനിച്ച കഥയും ഹരിവംശത്തിലൂടെ നൽകുന്നു. മറ്റൊരർത്ഥത്തിൽ ജൈനവംശത്തിന്റെ കഥയും ജൈനവംശത്തിലെ ജനതതിയും ശ്രീകൃഷ്ണന്റെ പിൻതലമുറയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിവരിക്കുന്നതും ഇതിനകത്ത് കാണാൻ സാധിക്കും. തുടർന്ന് ശ്രീകൃഷ്ണ ചരിത്രവും വാസുദേവന്റെയും ജരാസന്ധന്റെയും കംസന്റെയും ദേവകീ വിവാഹം തുടങ്ങിയ കഥകളും ഇതിനകത്ത് അവസാന ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. കൂടാതെ ശ്രീകൃഷ്ണന്റെ വനഗമനവും അന്ത്യവും ശ്രീകൃഷ്ണ ശരീരം തുംഗഗിരി നദീതീരത്ത് ദഹിപ്പിക്കുന്നതിനെക്കുറിച്ചും പാണ്ഡവർ നേമീനാഥനിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് വാനപ്രസ്ഥം നടത്തുന്നതിനെക്കുറിച്ചും മഹാവീരന്റെ നിർവാണത്തെക്കുറിച്ചും ജൈനവംശ ആചാര്യന്മാരുടെ പ്രത്യേകതയെക്കുറിച്ചും ഹരിവംശ പുരാണത്തിൽ വിവരണങ്ങൾ നൽകിയിട്ടുണ്ട്. വിഷ്ണുധർമ്മോത്തര പുരാണം ഒരു ചെറിയ പുരാണത്തെ പോലെ 3 ഉപഖണ്ഡങ്ങളായിട്ടുള്ള പുരാണമാണ് വിഷ്ണുധർമ്മോത്തര പുരാണം. ഭൂഗോളത്തെക്കുറിച്ചും പാതാളത്തെക്കുറിച്ചും അവയുടെ വിസ്തീർണത്തെക്കുറിച്ചും കൂടാതെ മന്വന്തരങ്ങളെക്കുറിച്ചും ജിയോഗ്രഫിക്കൽ എക്സ്പ്ലനേഷൻസും നൽകിയിട്ടുള്ള പുരാണത്തിൽ അനവധി രാജാക്കന്മാരുടെ ഭരണരീതികളെക്കുറിച്ചും ഭാരതത്തിലുണ്ടായിരുന്ന തീർത്ഥസ്ഥാനങ്ങളെക്കുറിച്ചുള്ള വിവരണവും മനുഷ്യരുടെ ലക്ഷണത്തെക്കുറിച്ചും വേദവേദാംഗങ്ങളുടെ മഹത്വത്തെക്കുറിച്ചും ധനുർവേദ ഗ്രന്ഥങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും സംസ്കൃത ഭാഷയുടെ പ്രത്യേകതയെക്കുറിച്ചും ഇതിഹാസ കാവ്യ നാട്യശാസ്ത്രാദി ഗ്രന്ഥങ്ങൾ അന്ന് നിലനിന്നിരുന്നവയുടെ പ്രത്യേകതകളെക്കുറിച്ചും അവയുടെ മഹത്വത്തെക്കുറിച്ചും രചയിതാക്കളുടെ വിവരണത്തെക്കുറിച്ചും ഈ വിഷ്ണുധർമ്മോത്തര പുരാണത്തിൽ സുദീർഘമായി വിവരണങ്ങൾ നൽകിയിട്ടുണ്ട്. മഹാവിഷ്ണുവിന്റെ ഹംസരൂപത്തിൽ ഋഷിവര്യന്മാർക്ക് നൽകുന്ന ഒരു ഉപദേശമായിട്ടാണ് വിഷ്ണു ധർമ്മോത്തര പുരാണം രചിച്ചിരിക്കുന്നത്. കൽക്കി അവതാരത്തെക്കുറിച്ച് വിവരണം നൽകുന്നതാണ് കൽക്കി പുരാണം. കൽക്കിയുടെ ജനനത്തെക്കുറിച്ചും കൽക്കിയുടെ വംശപരമ്പരകളെക്കുറിച്ചും സുദീർഘമായ വിവരണം ഇതിൽ കാണാൻ സാധിക്കും. ഈ പുരാണത്തിൽ മാത്രം ഒരു പ്രത്യേകതയുള്ളത് തുടർച്ചയായ കഥാരൂപത്തിൽ കൽക്കിയുടെ ജനനം മുതൽക്ക് അന്ത്യയാത്ര വരെയുള്ള ഒരു കഥ അവതരിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് കൽക്കി പുരാണത്തിന്റെ പ്രത്യേകത. മുൽഗല പുരാണം മുൽഗലാചാര്യൻ രചിച്ച ബൃഹത്തായ ഒരു ഉപപുരാണമാണ് 9 ഈ പുരാണം. മറ്റ് പുരാണങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് പോലെ തന്നെ അനവധി അസുരന്മാരുടെ ജനനവും ആ അസുരന്മാരെല്ലാവരും ഓരോ അവതാരമൂർത്തികളായ ദേവന്മാരുമായി യുദ്ധം ചെയ്ത് നശിച്ചതിനെക്കുറിച്ചും അതിനുശേഷം ഭാരതത്തിന്റെ വിവരണം നൽകുന്നതായും ഭാരതത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചും ആചാര വിചാരങ്ങളെക്കുറിച്ചും വിവരിച്ചതിനു ശേഷം യുധിഷ്ഠിരന്റെ ചരിത്രം പ്രത്യേകമായി വിവരിച്ചിരിക്കുന്നു. യുധിഷ്ഠിരന്റെ ചരിത്രം വിവരിച്ചതിനു ശേഷം വീണ്ടും ഈശ്വരാവതാരങ്ങളുടെ വിവരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഗണപതിയുമായി പ്രത്യേക ബന്ധമുള്ള അനവധി കഥകളും ഇവിടെ വിവരിച്ചിട്ടുണ്ട്. ധ്രുവന്റെ ഉൽപ്പത്തിയും ദേവാസുര യുദ്ധകഥയും അനവധി രാജാക്കന്മാരുടെ ഭരണരീതികളെക്കുറിച്ചും വിവരിക്കുന്നതോടുകൂടി ഈ പുരാണം അവസാനിക്കുന്നു. ആദിപുരാണം 30 ഭാരതത്തെക്കുറിച്ച് വിവരിക്കുന്ന ശ്രീകൃഷ്ണനെക്കുറിച്ചും വസുദേവരെക്കുറിച്ചും കംസനെക്കുറിച്ചും ശ്രീകൃഷ്ണ ലീലകളെക്കുറിച്ചും ശ്രീകൃഷ്ണന്റെ ദൈവീകാംശത്തെക്കുറിച്ചും വിവരിക്കുന്ന ഒരു പുരാണം. പൂർണമായും ശ്രീകൃഷ്ണ ചരിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ആദിപുരാണം. ആത്മപുരാണം തികച്ചും വ്യത്യസ്തമായ 18 ഈ പുരാണത്തിൽ 1 ഐതരേയോപനിഷത്ത്, 2-3 കൗശീതകി ഉപനിഷത്ത്, 4-7 അധ്യായങ്ങൾ ബൃഹദാരണ്യക ഉപനിഷത്തും, 8 ശ്വേതാശ്വേതര ഉപനിഷത്തും, 9 കർണോപനിഷത്തിന്റെ സാരവും, 10 നാരായണോപനിഷത്തിന്റെ സാരവും, ജാബാല ഗർഭോപനിഷത്ത്, ബ്രഹ്മോപനിഷത്ത്, പരമഹംസോപനിഷത്ത്, ഹംസോപനിഷത്ത്, ആരുണേയി ഉപനിഷത്ത്, ക്ഷുതികോപനിഷത്ത്, അമൃതാനന്ദ ഉപനിഷത്ത്, മഹത് ഉപനിഷത്ത്, ആത്മപ്രബോധോപനിഷത്ത്, കൈവല്യോപനിഷത്തിന്റെ സാരങ്ങൾ 11 ചാന്തോക്യോപനിഷത് സാരം 12-14 തലവാകരോപനിഷത്ത് 14 വിവരിക്കുന്നു. അവസാനം പൂർവതാവിനി ഉപനിഷത്തും പ്രശ്നോപനിഷത്തും വിവരിച്ച് 18 ഈശാവാസ്യോപനിഷത്തും നൽകി 18 ഉപനിഷത്തുക്കൾ മാത്രം വിവരിക്കുന്ന ഒരു ഉപപുരാണമാണ് ആത്മപുരാണം. അടുത്തത് ബ്രഹ്മപുരാണമാണ്. ഭാരതഭൂമിയെക്കുറിച്ച് മാത്രം, പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, അതുപോലെ തന്നെ ഓഡ്രദേശം, മഹാരാഷ്ട്ര തുടങ്ങി എല്ലാ ദേശങ്ങളെക്കുറിച്ചും സുദീർഘമായി വിവരിക്കുന്ന പുണ്യക്ഷേത്രങ്ങളുടെയും പുണ്യനദികളുടെയും വിവരണം നൽകുന്ന ഒരു പുരാണമാണ് ഇത്. അടുത്തത് വിഷ്ണുധർമ്മ പുരാണം. വിഷ്ണുവിന്റെ അനവധി അവതാരങ്ങളെക്കുറിച്ചും ധർമ്മപരിപാലനം നടത്തേണ്ടത് എങ്ങനെയാണെന്ന് വിഷ്ണു വിവരിക്കുന്നതിനെ കുറിച്ചും ഇതിൽ വിവരിക്കുന്നു. നരസിംഹ പുരാണം രാജധർമ്മത്തെക്കുറിച്ചും മന്വന്തരങ്ങളെക്കുറിച്ചും മറ്റു പുരാണ വിഷയങ്ങളെക്കുറിച്ചും നൽകുന്നതാണ്. ക്രിയായോഗസാര പുരാണവും അതുപോലെ തന്നെ ബൃഹത് നാരദീയ പുരാണവും മറ്റു പുരാണങ്ങളിലേതുപോലെ തന്നെ അത്യുജ്വലങ്ങളായ പുരാണ കഥാ വിവരണങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, വ്രതങ്ങൾ, പുണ്യക്ഷേത്രങ്ങൾ, ധാർമ്മിക ചര്യകൾ, വർണ്ണാശ്രമധർമ്മങ്ങൾ എന്നിവ നൽകുന്നതാണ്. ഇത്രയും ഉജ്ജ്വലങ്ങളായ 36 പുരാണങ്ങൾ കൂടാതെ ചെറിയ പുരാണങ്ങൾ വേറെയുമുണ്ട് എന്ന് പറയപ്പെടുന്നു. ഏതായാലും ഭാരതീയ ചിന്താധാരകൾ പല ആവർത്തി പഠിക്കുകയും പഠിപ്പിക്കുകയും അറിയുകയും അറിയിക്കുകയും ചെയ്യുവാനുള്ള ധർമ്മത്തിൽ പുരാണങ്ങളിലുള്ള ശാസ്ത്രീയ, ഭൗതിക, ആത്മീയ, ശാരീരികമായ തത്വങ്ങളെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ധർമ്മബന്ധാവിൽ പുരാണങ്ങൾക്കുള്ള സ്ഥാനം, അവയിൽ അടങ്ങിയിരിക്കുന്ന ചരിത്രപരവും ശാസ്ത്രീയവുമായ വിവരണങ്ങളെ കണ്ടെത്തി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ടെങ്കിൽ മാറ്റി ഇന്നത്തെ കാലത്ത് പ്രയോജനപ്രദമാം വിധം അവയിൽ ഉപയോഗിക്കാൻ സാധിക്കാവുന്നതിനെ കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ധർമ്മം മാത്രമേ ഉള്ളൂ. പുരാണാചാര്യന്മാർ പറഞ്ഞതുപോലെ സമകാലീന പ്രസക്തിയില്ലാത്ത, അതുപോലെ തന്നെ കഥകൾ മാത്രമായ ഇന്നത്തെ കാലത്ത് വസ്തുതാപരമായി അനുയോജിക്കാൻ, അനുഷ്ഠിക്കാൻ, ആചരിക്കാൻ, പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളവയെ തിരസ്കരിച്ച് നന്മയെ മുഴുവനും സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു കർമ്മബന്ധാവിലേക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് നടത്തുന്ന പഠന പദ്ധതികളിലേക്കും വിശകലനത്തിലേക്കും സംഗ്രഹത്തിന്റെ പഠനത്തിലേക്കും സഹസ്രാബ്ദങ്ങളായി ഭാരതീയർ അനുഷ്ഠിച്ചു വന്നിരുന്ന നന്മകളെക്കുറിച്ചും പഠിക്കുവാൻ നിങ്ങൾക്കേവർക്കും സ്വാഗതമരുളുന്നു. വിനീത പ്രണാമം.